కూటస్థో అక్షర ఉచ్యతే ఉత్తమః పురుషస్తు అన్యః పరమాత్మేతి ఉదాహృతః యో లోకత్రయం ఆవిశ్య బిభర్తి అవ్యయ ఈశ్వరః. ఇదാണ് ఇന്നലത്തെ విషయం. ద్వావిమౌ పురుషౌ లోకే చరశ్చ అక్షర ఏవచ. లోకത്തില് എന്ന് വെച്ചാൽ നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. ക്ഷരം എന്ന് പറയുന്നത് സർവാണി ഭൂതാനി, സകല പ്രാണികളും, അതായത് ശരീരം, ശരീരാഭിമാനിയായ വ്യക്തിത്വം, വ്യക്തിബോധം. അത് നശ്വരമാണ്, അതുകൊണ്ട് അതിന് ക്ഷരം എന്ന് പേര്. ക്ഷരശ്ച അക്ഷരയേവച കൂടസ്ഥോ അക്ഷര ഉച്യതേ. കൂടസ്ഥം എന്ന് വെച്ചാൽ കൂടം എന്നുള്ളതിന് ആചാര്യസ്വാമികൾ പറയുന്ന അർത്ഥം അനേകവിധ വികാര വിചാരങ്ങൾ കൊണ്ട് മറഞ്ഞുകിടക്കുന്ന ഹൃദയസ്ഥാനത്ത് ഒളിഞ്ഞുകിടക്കുന്ന സ്വരൂപത്തിനെ കൂടസ്ഥം. മറ്റു പല അർത്ഥങ്ങളും അതിന് പറയുന്നുണ്ട്. കൂടം സുഷുപ്തിസ്ഥാനം, സുഷുപ്തൗ സ്ഥിത കൂടസ്ഥ, സുഷുപ്തിസ്ഥാനീയ ഹൃദയേ സ്ഥിത. സുഷുപ്തി മനസ്സ് ചെന്ന് എവിടെ ചെന്ന് ലയിക്കുന്നുവോ, സ്വപ്നം പോലുമില്ലാതെയുള്ള ഉറക്കം, ആ സുഷുപ്തിയില് മനസ്സ് ചെന്ന് ലയിക്കുന്നുണ്ടല്ലോ, അവിടെ ഒളിഞ്ഞുകിടക്കുന്നു. എത്രന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനയേവ ഹ്യാനന്ദമയോ ആനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞ തൃതീയ പാദ. നമ്മളുടെ മൂന്നാമത്തെ പാദം, മൂന്നാമത്തെ മണ്ഡലം, നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പൊ സുഷുപ്തി സ്ഥാനീയമായ സുഷുപ്തിയുടെ സ്ഥാനത്ത് ഒളിഞ്ഞുകിടക്കുന്നത് എന്നും അർത്ഥം പറയാം. അതായത് സുഷുപ്തിയിൽ നമ്മളുടെ ഈ വ്യക്തിത്വം ഇല്ല. ഇവിടെ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ആള് സുഷുപ്തിയിലില്ല, ഇവിടെ ഇരുന്ന് പറയുന്ന വ്യക്തിബോധം സുഷുപ്തിയിലില്ല. പക്ഷെ സുഷുപ്തിയിൽ യഥാർത്ഥ ജ്ഞാൻ ഉണ്ട് അല്ലെ, യഥാർത്ഥ ജ്ഞാൻ ഉണ്ട്. ആരും മരിച്ചുപോയിട്ട് രാവിലെ എഴുന്നേൽക്കലല്ല, സുഖമായിരുന്നു എന്നാണ് റിപ്പോർട്ട് രാവിലെ എണീക്കുമ്പോ. അപ്പോ അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി അഹം. സുഷുപ്തിയിൽ അഹം പദത്തിന്റെ ഉണ്മയായ പൊരുളുണ്ട്, ഉണ്മയായ പൊരുൾ ഉണ്ട്. ആ പൊരുള് നമ്മളുടെ യഥാർത്ഥ സ്വരൂപമാണ് സുഷുപ്തവും. രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശോ മായാ സമാച്ഛാദനാത് സന്മാത്ര കരണോപസംഹരണതോ യോഭൂത് സുഷുപ്ത പുമാൻ പ്രാഗ് അസ്വാപ്സം ഇതി പ്രബോധ സമയേ യ പ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശ, സൂര്യനെയും ചന്ദ്രനെയും രാഹു മറച്ച് കളയുന്നു ഗ്രഹണം. അതേപോലെ നമ്മളുടെ ഉള്ളിൽ ഒരു സൂര്യനുമുണ്ട്, ഒരു ചന്ദ്രനും ഉണ്ട്. സൂര്യൻ എന്താ? ബുദ്ധി. ചന്ദ്രനോ മനസ്സ്. ഇതിനെ രണ്ടിനെയും അജ്ഞാനമാവുന്ന രാഹു മറച്ചു കളയുന്നു. എന്നിട്ട് സുഷുപ്തിയിൽ മായാ സമാച്ഛാദനാദ് ആച്ഛാദനം, നല്ലവണ്ണം ആവരണം, മറഞ്ഞു കിടക്കുക. നമ്മളുടെ ശരീരമില്ല, മനസ്സ്, ബുദ്ധി, വ്യക്തിബോധം ഒക്കെ മറഞ്ഞു കിടക്കുന്നു. പിന്നെ അവിടെ എന്തുണ്ട്? സന്മാത്രഹ എന്നാണ്, ഉണ്ട് എന്നുള്ള ഒന്ന് മാത്രമുണ്ട്, ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിനൊരു സാധനം പറഞ്ഞുതരാം. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ, അതായത് ചിലപ്പോഴൊക്കെ സുഷുപ്തിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുന്നേൽക്കും. സ്വപ്നം കാണാതെ എഴുന്നേക്കും. പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ ബെല്ലടിച്ചാലോ അല്ലെങ്കിൽ തട്ടി ഉണർത്തിയാലോ നല്ല ഗാഢമായ ഉറക്കം. ഒരു 12-1 മണി വരെയൊക്കെ കണ്ണുവെച്ചിരുന്നിട്ട് കിടന്നുറങ്ങി ചിലപ്പോ 4-5 മണിക്കൊക്കെ ആരെങ്കിലുമൊക്കെ എഴുന്നേപ്പിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഉറക്കത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് വരും. സ്വപ്നത്തിന്റെ ലോകത്ത് കൂടെ വരില്ല, ഡയറക്റ്റ് ആയിട്ട് ജാഗ്രതയിലേക്ക് വരും. അപ്പോ അങ്ങനെയുള്ള ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ എവിടെയായിരുന്നു, 10 മിനിറ്റ് മുമ്പ് എനിക്ക് അറിയുന്ന ഈ ഞാൻ, എന്റെ പ്രബലമായ ഈ വ്യക്തിത്വം, എന്തൊക്കെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ നമ്മളെ കുറിച്ച്, അതൊന്നും അവിടെ ഇല്ല. മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി. ശ്രുതി തന്നെ പറയണു അവിടെ, രാജാവ് രാജാവല്ല, അച്ഛൻ അച്ഛനല്ല, അമ്മ അമ്മയല്ല, സ്ത്രീ സ്ത്രീയല്ല, പുരുഷൻ പുരുഷനല്ല. വ്യക്തിത്വം, വെറുപ്പ്, രാഗം, ദ്വേഷം ഒന്നുമില്ല അവിടെ. ശിവവാക്യർ എന്ന സിദ്ധൻ അദ്ദേഹം ഒരു പാട്ടിൽ പറയുന്നുണ്ട്, ഒരു വൈഷ്ണവനും ശൈവനും കൂടെ തമ്മിലാടി വിഷ്ണുവാണ് ശിവനാണെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആ വാക്ക് തർക്കമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും പിരിഞ്ഞു. പോകുന്ന വഴിയില് രണ്ടുപേരും ഒരു മരച്ചവട്ടില് അറിയാതെ കണ്ടുമുട്ടി. രണ്ടുപേർക്കും പരസ്പരം അറിയില്ല. രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങി. ഉറങ്ങിയപ്പോ ഒരാൾ ഒരാളുടെ മേലെ കാലു വിട്ട് കിടക്കണു അത്രേ സുഖമായിട്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, വൈണവനും ശൈവനും കൊരട്ട വിട്ട് തൂങ്കയിൽ. ഈ വൈഷ്ണവനും ശൈവനും നല്ലവണ്ണം കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ, ഇവിടെ വൈഷ്ണവൻ എവിടെ, ശൈവൻ എവിടെ, ശണ്ഡ എവിടെ, ഒക്കെ ഈ മനസ്സ് പൊന്തി, വ്യക്തിബോധം പൊന്തിയോ ശണ്ഡയും രാഗവും ദ്വേഷവും പ്രശ്നങ്ങളും ഒക്കെ പൊന്തി. അപ്പോ സന്മാത്ര കരണോപസംഹരണത്തോ, കരണം ഉപസംഹരിക്കപ്പെടുമ്പോ, യഹ അഭൂത് സുഷുപ്ത പുമാൻ. അപ്പോ അസ്തിത്വം ആണ്, സുഖം ഉണ്ട്. ആ സുഖം എവിടുന്ന് കിട്ടി? നമുക്കിപ്പോ ജാഗ്രത അവസ്ഥയിലാവുമ്പോ എന്തെങ്കിലും കേൾക്കണം, എന്തെങ്കിലും കാണണം, എന്തിനെങ്കിലും സ്പർശിക്കണം, എന്തിനെങ്കിലും രുചിക്കണം, അപ്പോഴാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത്. പക്ഷെ സുഷുപ്തിയില് ഒന്നും കണ്ടില്ല, ആരെയും ഒന്നും കേട്ടില്ല, ഒന്നും സ്പർശിച്ചില്ല, ഒന്നും രുചിച്ചില്ല, എന്നിട്ടും പറയണു സുഖമായിരുന്നു എന്ന് പറയണു. അതും നിർവിശേഷമായ സുഖം. ബാക്കി എല്ലാ സുഖവും ബോറടിച്ചു പോകും. ചിലർക്ക് പായസം ഇഷ്ടമാണ്, പക്ഷെ എത്ര പായസം കുടിക്കും? ഒരു ദിവസം കുടിച്ചു. ചിലപ്പോ ഒരു അത്യാവശ്യം നല്ല ആർത്തിയുള്ള ആളാണെങ്കിൽ ഒരു 6-7 കയ്യിലൊക്കെ ഒഴിച്ചാൽ ചിലപ്പോ കുടിച്ചു. അവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഇത് കഴിഞ്ഞാൽ മതി എന്ന് പറയും, പിന്നെ അടുത്ത ദിവസം ആകുമ്പോ പിന്നെ ഇഷ്ടമാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം കൊടുത്താൽ എങ്ങനെയുണ്ടാവും? 7-ാമത്തെ മാസം ആവുമ്പോഴേക്കും മതിയാവും. ഇത് എന്താ ദിവസം പായസം എന്ന് പറയും, മതിയാവും. അതേസമയം ഉറക്കം, എത്ര കാലമായി നമ്മൾ ഉറങ്ങണം? എപ്പോഴെങ്കിലും ഉറങ്ങി എഴുന്നേറ്റിട്ട് എനിക്ക് ബോറടിച്ചു എന്നൊന്ന് പറയൂ. ഉറങ്ങിയിട്ട് ബോറടിച്ചു, ഇനി നാളെ മുതൽ ഉറങ്ങണില്ല, ഇനി ഉറങ്ങേ വേണ്ട, ഒരാളും പറയില്ല. കാരണം എന്താ, അവിടെ ഏറ്റവും വലിയ റിലീഫാണ് നമുക്ക്. എന്ത് റിലീഫ് എന്ന് വെച്ചാൽ, നമ്മളുടെ ഹെവി വെയിറ്റ് അവിടെ ഇറക്കി വെക്കുകയാണ്. എന്താണ് ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം? നമ്മൾ തന്നെ. ഈ ഞാൻ തന്നെ ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം. ഏറ്റവും വെയിറ്റ് ഉള്ള എന്റെ വ്യക്തിത്വം, വ്യക്തിബോധം, അഹങ്കാരത്തിനെ അവിടെ അങ്ങോട്ട് വിട്ടു, ശരീരത്തിനെ അങ്ങോട്ട് വിട്ടു. ഒരു വിധത്തിൽ മരണമാണ്. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, മരണം എന്ന് കേട്ട ആളുകൾ എന്തുകൊണ്ട് പേടിക്കണു, ഞാൻ ഇല്ലാതാവോ എന്ന്, അത് ദിവസം രാത്രി സംഭവിച്ചു കൊണ്ടിരിക്കണു. അതെല്ലാവർക്കും ഇഷ്ടവുമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. സ്ലീപ് ഈസ് ഗുഡ്, ഡെത്ത് ഈസ് ബെറ്റർ, ആൻഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് നെവർ ടു ബി ബോൺ അറ്റ് ഓൾ എന്നൊരു ഒരു കവി പറഞ്ഞു. അതെ, വെസ്റ്റേൺ ഒരു കവിയാണ്, പാശ്ചാത്യാണ്. അദ്ദേഹത്തിനും തോന്നി അത്രേ, സ്ലീപ്പ് ഈസ് ഗുഡ്. എന്താന്ന് വെച്ചാൽ അവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഇല്ലാതാവുമ്പോ എനർജൈസ്ഡ് ആവുകയാണ് അല്ലേ, ഊർജം, ശക്തി ഉണ്ടാവണം. മരണമാവുമ്പോഴോ അപ്പോഴും ഇതാണ് സംഭവിക്കേണ്ടത് യഥാർത്ഥ മരണത്തിൽ. പക്ഷെ നമ്മളുടെ മരണമൊക്കെ ഒരു സ്വപ്നമാണ്, ഉറക്കമല്ല. യഥാർത്ഥ ഉറക്കമാണെങ്കിൽ വേണ്ടില്ല. സ്വപ്നത്തിൽ നമ്മളുടെ വ്യക്തിബോധം തുടരുന്ന പോലെ തന്നെ മരണം കഴിയുമ്പോഴും തുടർന്നു പോകുന്നു. ആട്ടെ, അപ്പോ കൂടസ്ഥൻ അക്ഷരമാണ്, അക്ഷരപുരുഷൻ. നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന അക്ഷരപുരുഷനെയാണ് ഇവിടെ ഭഗവാൻ കൂടസ്ഥൻ എന്ന് പറഞ്ഞത്. ശിവൻ ശക്തി എന്ന് പറയുന്ന പോലെ ശക്തിയുടെ മണ്ഡലത്തിലാണ് ഈ ക്ഷരപുരുഷൻ. എല്ലാം ജനിക്കുന്നു, വളരുന്നു, പരിണമിക്കുന്നു, ക്ഷയിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് പ്രകൃതിയുടെ മണ്ഡലമാണ്. അവിടെ അനുസ്യൂത പരിണാമമാണ്, ഒരു ക്ഷണനേരത്തേക്ക് നിൽക്കാത്ത പരിണാമം. അക്ഷരമണ്ഡലത്തിലോ ഒരു പരിണാമവും ഇല്ലാതെ നോക്കിക്കൊണ്ടേയിരിക്കും. നിശ്ചലമായിട്ട് അദ്ദേഹം സാക്ഷി മാത്രമായി ഈ ക്ഷരത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് അക്ഷരം. ഇതിന് രണ്ടിനും അപ്പുറം, ക്ഷരത്തിനും അക്ഷരത്തിനും അപ്പുറമുള്ള വസ്തുവിനെ, അപ്പുറം എന്ന് വെച്ചാൽ എന്താ, ഈ ക്ഷരം തന്നെയാണത്, പക്ഷേ ഈ അക്ഷരത്തിനെയും വിഴുങ്ങിക്കഴിഞ്ഞാൽ ഈ ക്ഷരം എന്താവുന്നു, അത് സർവവ്യാപിയായി പരിണമിക്കുന്നു. അക്ഷരത്തിനെ വിഴുങ്ങിക്കഴിയുമ്പോ അക്ഷരം സർവവ്യാപിയായി പരിണമിക്കുന്നു. അഹങ്കാരത്തിനെ അഹംബോധം വിഴുങ്ങിക്കളയും. അഹങ്കാരത്തിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെയ്യും ചെല്ലുമ്പോ ഉള്ളിലുള്ള അഗ്നി, ഇന്നലെ പറഞ്ഞുവല്ലോ, തസ്യ മധ്യേ മഹാനഗ്നി വിശ്വാർച്ചിർ വിശ്വതോ മുഖ സഹ അഗ്രഭുക്. അയാൾ എന്തിനെ പൂജിക്കണു, ഈ അഹങ്കാരത്തിനെ തന്നെ വിഴുങ്ങിക്കളയും. വയം ദേവസ്യ ഭോജനം, വേദം തന്നെ ചൊല്ലണത് ദേവന് ഭോജനമായിട്ട് തീരുന്നു. എവിടെ, ഹൃദയത്തിലുള്ള ദേവൻ ഈ വ്യക്തിബോധത്തിനെ വിഴുങ്ങിക്കളയും. അപ്പോ ക്രമേണ ഈ അക്ഷരം ആയിട്ട്, അതായത് കൂടസ്ഥനായിട്ട് ഹൃദയസ്ഥാനത്തിൽ പ്രകാശിക്കുന്നത് സർവത്ര തെളിയും, ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ പുറമേക്ക് വരും. അതിനെ തന്നെ ഭഗവാൻ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞു. വിശ്വരൂപ ദർശനം എന്ന് 11-ാമത്തെ അധ്യായത്തിൽ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. സാധാരണ വിശ്വരൂപം കാണണമെങ്കിൽ പുരുഷോത്തമനെ സാക്ഷാത്കരിക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അർജുനന് എന്താ പറയാ, അമ്പലത്തിലൊക്കെ ക്യൂവിൽ നിൽക്കാതെ ചിലപ്പോ സൈഡില് വാതിലിലൂടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരും അല്ലേ. പാസ്പോർട്ടും വിസയും ഒന്നും എടുക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോണ പോലെയാണ്, കണ്ടുപിടിച്ചാൽ ഓട്ടനെ പിടിച്ച് പുറത്തേക്കിടും. അതുപോലെ അർജുനന് ഒരു 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 സൂത്രപ്പണി ചെയ്തതാ ഭഗവാൻ. പക്ഷെ ആ സൂത്രപ്പണി ഒന്നും ശാശ്വതമല്ല, അതുകൊണ്ടാണ് അർജുനന് ശാശ്വതമായിട്ടാ ഞാൻ നിൽക്കാത്തതും. തൽക്കാലത്തേക്ക് ഒരു ഒരു ഗ്ലിംസ്, അതാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ടാ അർജുനന് പേടിയും തോന്നിയത്. പക്വമാണതിന് മുമ്പ് കണ്ടതുകൊണ്ട് അർജുനൻ പേടിച്ചുപോയി. വിശ്വം മുഴുവൻ ഭഗവാന്റെ സ്വരൂപത്തിൽ കണ്ടപ്പോ അർജുനൻ ഭയന്ന് പറയാണ്, ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപ നമോസ്തുതേ ദേവവര പ്രസീത വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. പേടിച്ചുപോയി. എന്താ, വ്യക്തിബോധം ഇനി പോയിട്ടില്ലേ, അഹങ്കാരം ഉണ്ട്, എന്നാൽ ഇടയ്ക്ക് ആ വിശ്വരൂപത്തിന്റെ ഒരു ദർശനവും കൂടെ കിട്ടിയപ്പോ ഭയന്നുപോയി, ഒരു ഭ്രമം ഉണ്ടായിപ്പോയി. അപ്പോ വിശ്വരൂപം അങ്ങനെ കണ്ടാ ശരിയാവില്ല. വിശ്വരൂപം എപ്പോ കാണാം, നമ്മൾ തന്നെ വിശ്വരൂപനായിട്ട് തീരണം. ഹരിനാമകീർത്തനത്തില് അഹമേവ വിശ്വതനു ഹരിനാരായണായ നമഃ, അതായത് വിശ്വരൂപം കാണണമെങ്കിൽ സ്വയമേവ വിശ്വമായിട്ട് തീരണം, എന്നിട്ട് കണ്ടാൽ പുരുഷോത്തമ സാക്ഷാത്കാരം എന്ന് ഭഗവാൻ പറയുന്നത് അതാണ്. അപ്പൊ എന്താവും, ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം. നമ്മളുടെ ഭഗവാൻ ഉള്ളിൽ മാത്രമല്ല, എല്ലായിടത്തും. സ്വാമി രാമദാസ് അദ്ദേഹം രാമനാമം ജപിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കാലം തിരുവണ്ണാമലയിൽ വന്ന് രമണ മഹർഷിയെ കണ്ടു. രമണ മഹർഷിയെ കണ്ട് മഹർഷിയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജ് ഈ സാധു ഒരു ഭിക്ഷുവായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്, എന്റെ നേരെ കൃപ ചൊരിയണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. മഹർഷി ഒരു 5 മിനിറ്റ് നേരം അദ്ദേഹത്തിന് അങ്ങനെ നോക്കി. അദ്ദേഹം തന്നെ പറയുന്നു, ആ ഉജ്ജ്വലമായ സൂര്യതുല്യം ജ്വലിക്കുന്ന ആ നേത്രങ്ങൾ കൊണ്ട് എന്റെ നേരെ ഒരു 5 മിനിറ്റ് നേരം നോക്കി, ഉള്ളിൽ മുഴുവൻ കൃപയുടെ പേമാരി പൊഴിഞ്ഞ പോലെയാണ്. അങ്ങനെ അമൃതവർഷം എന്ന ശരീരമൊന്ന് വിറച്ചു അദ്ദേഹം മലയുടെ മേലെ ഓടി. അവിടെ ഒരു മാമരത്ത് ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്, അതിനകത്ത് ചെന്ന് 10-29 ദിവസത്തോളം രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആ എന്താ ഈ ദർശനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ദിവസം ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോ ജഗത്തിൽ ഓരോ കോശവും എന്ന് പറഞ്ഞല്ലോ, പാക്കും ഇടം എങ്കും ഒരു നീക്കം അര നിറയുകിന്ന പരിപൂർണ ആനന്ദമേ. കാണുന്ന വസ്തുക്കളിലൊക്കെ ആ ആനന്ദ സ്ഫൂർത്തി, കാണുന്നതൊക്കെ രാമനാണ്. രാമൻ ഹൃദയത്തിൽ മാത്രമല്ല സകല വസ്തുക്കളിലും സകല വ്യക്തികളിലും ഊടും പാവുമായി നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, ഓതപ്രോതമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. മയാ തതം ഇതം സർവം ജഗത് എന്നാണ്, ഈശാവാസ്യമിതം സർവം, എങ്ങും നിറഞ്ഞു നിൽക്കുക ആനന്ദം കൊണ്ട്. അദ്ദേഹം മരങ്ങൾ മരത്തിനെയൊക്കെ പോയി കെട്ടിപ്പിടിച്ചു, തൂണ് കെട്ടിപ്പിടിച്ചു, കല്ലും മണ്ണിലും ഒക്കെ കിടന്ന് ഉരുളാൻ തുടങ്ങി. അപ്പൊ ഒരാള് ഒരു വിറകും കൊണ്ടുപോവായിരുന്നു അത്ര ഒരുത്തൻ. ഇദ്ദേഹം സന്തോഷം കൊണ്ട് ഓടി ചെന്ന് ആ വിറക് കൊണ്ടുപോകണവനെ കെട്ടിപ്പിടിച്ചു. അയാൾ വിറകൊക്കെ ഇട്ടിട്ട് ഓടി പേടിച്ചിട്ട്. രാമദാസ് സ്വാമി തന്നെ പറയണു, രാമദാസ് അയാളെ വീട്ടിലെ ആ പിടിച്ചോണ്ടു വന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് സമാധാനമായി എന്നെ കണ്ടപ്പോ എന്നാണ്. എന്താന്ന് വെച്ചാൽ വായിൽ പല്ലില്ല, അതുകൊണ്ട് കടിക്കില്ല എന്നുള്ള സാധൈര്യം തോന്നിട്ട്. അപ്പൊ ആനന്ദം, ഇതൊക്കെ ആനന്ദത്തിന്റെ ആദ്യ ആവിർഭാവത്തിലാണ് ഇങ്ങനെ വികാരമൊക്കെ തോന്നണത്. അതിൽ മനസ്സിന്റെ അംശമുള്ളത് കൊണ്ട് ക്രമേണ അത് ശാന്തമായ നിഷ്ഠയായിട്ട് തീരും. പരാശ ഭക്തി എന്ന് വേദം പറയുന്നത്, നമ്മളുടെ ഭാഗവതം ഒക്കെ പറയുന്നു. പരാഭക്തിയെ ഭഗവാനും പറയുന്നു, പുരുഷസ്സ പരഃപാർത്ഥ ഭക്തിയാലഭ്യസ്തു അനന്യയാ. പുരുഷോത്തമനെ കുറിച്ച് ഇതിനു മുമ്പ് സൂചിപ്പിച്ചു 8-ാമത്തെ അധ്യായത്തിൽ. അവിടെ ഭഗവാൻ പറയുന്നു, പുരുഷോത്തമനെ എങ്ങനെ സാക്ഷാത്കരിക്കാം? പുരുഷസ്സ പരഃപാർത്ഥ ഭക്തിയാലഭ്യസ്തു അനന്യയ, അനന്യഭക്തി കൊണ്ട് ലഭ്യം. അനന്യഭക്തി എപ്പോ ഉണ്ടാവും? അതാണ് ഭക്തിയാണ്. പക്ഷെ അനന്യഭക്തി എപ്പോ ഉണ്ടാവും? എല്ലാത്തിനും. ഞാൻ ഗീതയിൽ തന്നെ പ്രമാണം കേട്ടോ എന്ന് രാവിലെ ഒന്ന് നോക്കി. എല്ലാത്തിനും അനന്യഭക്തി എപ്പോ ഉണ്ടാവും? ഭഗവാൻ തന്നെ പുരുഷോത്തമനെ കിട്ടാനുള്ള വഴിയും ഭഗവാന്റെ വാക്കിൽ തന്നെ. നമുക്ക് ശങ്കരാചാര്യയിലേക്ക് പോലും പോട്ടാം. പുരുഷോത്തമനെ എങ്ങനെ നമുക്ക് പുരുഷോത്തമ യോഗം സാക്ഷാത്കരിക്കാം? ഭക്തിയാലഭ്യസ്തു അനന്യയ. ശരി, ഭക്തി എപ്പോ ഉണ്ടാവും? അനന്യഭക്തി ബ്രഹ്മഭൂത പ്രസന്നാത്മാ. നശോചതി നകാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം ഭക്തിയാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. 18-ാമത്തെ അധ്യായം. ഭഗവാൻ തന്നെ പറയുന്നു, ആദ്യം അക്ഷരപുരുഷനെ സാക്ഷാത്കരിക്കുക, എന്നിട്ട് ഭക്തി വരും എന്നാണ്. അപ്പോഴേ ഭക്തിയുടെ സ്വരൂപം അറിയുള്ളൂ എന്നാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഹൃദയാവകാശത്തിൽ പ്രകാശിക്കുന്ന പുരുഷനെ, ഉള്ളില് സദാ ഏതൊന്നാണോ ഞാൻ 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 എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പുരുഷനെ ആദ്യം സാക്ഷാത്കരിക്കാം. അത് തെളിഞ്ഞു പ്രകാശിച്ചു കഴിയുമ്പോൾ എന്താകുന്നു? ആ ഉള്ളിൽ ഏർപ്പെട്ട ആനന്ദം കണ്ണുകളിലൂടെ പുറമേക്ക്, സകല ഇന്ദ്രിയങ്ങളിലൂടെയും പുറമേക്ക് വിജൃംഭണമാവും. ഹൃദയാവകാശത്തിലുള്ള അനുഭൂതി ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വിജൃംഭണമാവും. പുറമേക്ക് മുഴുവൻ താൻ ഉള്ളിൽ കണ്ട അതേ വസ്തുവിനെ, ധ്രുവൻ അങ്ങനെ ഉണ്ടായി, എന്ത് ഉള്ളില് കണ്ടുവോ അതിനെ ബഹിസ്ഥിതം തദവസ്ഥം തദർശ. ഉള്ളിൽ കണ്ടതിനെ തന്നെ പുറമേക്ക് നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. അപ്പൊ ഉള്ളിൽ എന്ത് കാണുന്നു അതാണ് നമ്മൾ പുറമേക്ക് കാണുക. ഉള്ളിൽ ഭഗവാനെ കണ്ടാൽ പുറമേക്ക് മുഴുവൻ ഭഗവാൻ, എവിടെ നോക്കിയാലും ഭഗവാൻ അല്ലാതെ മറ്റൊരു വസ്തുവില്ല ഇവിടെ. അപ്പോ പുരുഷോത്തമ യോഗം ഭക്തിയോഗമാണ്, അതും പരാഭക്തി യോഗമാണ്. പ്രാകൃതമായ ഒരു ഭക്തിയല്ല, മധ്യമമായ ഭക്തിയല്ല, ജ്ഞാനോത്തര ഭക്തി. ജ്ഞാനം കഴിഞ്ഞിട്ടും ഭക്തി എന്നാണ്. ജ്ഞാനത്തോടെ അവസാനിച്ചില്ല, ജ്ഞാനം കഴിയുമ്പോ യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തി തന്നെയാണ് ജീവൻ മുക്തി. ഒന്നും കോൺട്രഡിക്ഷനെ വരാൻ പറ്റില്ല. അധ്യാത്മ ജീവിതത്തിൽ കോൺട്രഡിക്ഷനേ ഇല്ല. ആചാര്യസ്വാമികൾ പറയുന്നു, ജ്ഞാനത്തിന്റെ പരമ ലക്ഷ്യം ജീവൻ മുക്തിയാണ്. ഏ ഭക്തന്മാർ പറയുന്നു, ഏ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഭക്തി മതി. ഭാഗവതത്തിൽ തന്നെ പഞ്ചമസ്കന്ധത്തില് പറഞ്ഞു, മുക്തിം ദദാതി കർഹിചിത് സ്മ നതു ഭക്തിയോഗം. മുക്തി കൊടുക്കും, ഭക്തി കൊടുക്കില്ല. അപ്പൊ ഭാഗവതവും ശങ്കരാചാര്യരും തമ്മിൽ കോൺട്രഡിക്ഷൻ ആവും. ഏതെടുക്കണം നമുക്ക് സംശയമാവും. ശങ്കരാചാര്യർ പറയുന്നു, ജീവൻ മുക്തിയാണ് പരമലക്ഷ്യം, കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോവാൻ ഒരു സ്ഥലമില്ല. ഭാഗവതം പറയുന്നു, ഇതാ മുക്തി കിട്ടിയാലും പോരാ, ഭക്തി കിട്ടണം. അപ്പൊ എന്ത് ചെയ്യും ഇവിടെ? ആചാര്യസ്വാമികൾ ഏതൊന്നിനെ ജീവൻ മുക്തി എന്ന് പറയുന്നുവോ അതിനെയാണ് പഞ്ചമസ്കന്ധത്തിൽ ഋഷഭചരിത്രത്തിൽ ഭക്തി എന്ന് പറഞ്ഞത്. അതായത് ആചാര്യസ്വാമികൾ തന്നെ ഈ ഭക്തിയെ വ്യാഖ്യാനിച്ചു, സ്വരൂപത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് അഹമസ്മി അഹമസ്മി എന്നിങ്ങനെ ഉള്ളില് നർത്തനം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ 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 ഞാൻ, ഇതാണ് വസ്തു എന്ന് ശ്രദ്ധിച്ച് ആ വസ്തുവിൽ ശ്രദ്ധ പതിയുന്നത് തത്വജ്ഞാനം, സാക്ഷാത്കാരം. അതിൽ തന്നെ രമിക്കുന്നത് ഭക്തി. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ എന്ന് ആചാര്യസ്വാമികൾ തന്നെ ഇതിനെ വ്യാഖ്യാനിച്ചു. അതിൽ അനുസന്ധാനം ഉണ്ടാവണം, രതി ഉണ്ടാവണം, അതില് ലഹരി പിടിക്കണം, ഇനണ്ടേഷൻ ഇനിബ്രിയേഷൻ. അതില് തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യ സുകൃതി. ഹൃദയമാവുന്ന പുഷ്പത്തിൽ തേൻ കുടിക്കുന്ന വണ്ട് പോലെ ഈ സ്വരൂപത്തിൽ രമിച്ചു നിൽക്കുന്നു ജ്ഞാനി. ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശമാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതെ. അയാൾക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോ ആ രതി പുരുഷോത്തമന്റെ ലക്ഷണമാണ്. ജ്ഞാനിക്കും ഭക്തനും ഒരേ ലക്ഷണം. ഉപനിഷത്ത് ഈശാവാസ്യോപനിഷത്ത് പറയുന്നു, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത് വിജാനത തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യത. ആരിലാണോ സർവവും ആത്മസ്വരൂപമായി അറിയപ്പെട്ടിരിക്കുന്നത്, അവന് മോഹം എവിടെ, ശോകം എവിടെ, അവൻ സർവത്തിനെയും ഒരേ വസ്തുവായി കാണുന്നു. ഇതേ ശ്ലോകത്തിൽ ആത്മാ എന്നുള്ള സ്ഥലത്ത് ഭഗവാൻ എന്ന് വെച്ചു ഭാഗവതം. ഭാഗവതം പറഞ്ഞു, സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. സർവഭൂതങ്ങളിലും ആര് ഭഗവത് ഭാവത്തിനെ കാണുന്നുവോ, ഏതു ഭഗവത് ഭാവം, ആത്മനഃ ഭഗവത് ഭാവം എന്നാണ്. തന്നിൽ ആദ്യം അത് കാണണം. തന്റെ സ്വരൂപത്തിന്റെ ദിവ്യത്വം ആര് കണ്ടിരിക്കുന്നുവോ അവൻ സർവഭൂതങ്ങളിലും ആ ദിവ്യത്വത്തിനെ കാണുന്നു. ഏഷ ഭാഗവതോത്തമ, അങ്ങനെയുള്ളവനെ ഭാഗവതോത്തമൻ എന്നു. പോരാ, ഭാഗവതകാരന് തൃപ്തി വന്നില്ല. ഉപനിഷത്ത് തന്നെയാണ് ഭാഗവതം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വ്യാസഭഗവാൻ ഒരു പണി കൂടെ പറ്റിച്ചു. അതേ ഉപനിഷത്തില് ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് എന്ന് ഉപനിഷത്ത് പറഞ്ഞു. ജഗത്തിനെ മുഴുവൻ ഈശ്വരനെ കൊണ്ട് മൂടും. സാധാരണ ഉപനിഷത്ത് ആത്മാ എന്ന് പറയും, ആ ഉപനിഷത്ത് ഈശ എന്നുള്ള പദം പ്രയോഗിച്ചു, ഈശ്വരൻ. അപ്പൊ ഭാഗവതം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതേ ശ്ലോകത്തിനെ എടുത്തിട്ട് ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ചിത് ജഗത്യാം ജഗത്ത് എന്ന് മാറ്റി ആത്മാവിനെ കൊണ്ട് നിറയ്ക്കു എന്ന് പറഞ്ഞു. ഭക്തി പറയേണ്ട ശാസ്ത്രം ജ്ഞാനം പറയുമ്പോ, ജ്ഞാനം പറയേണ്ട ശാസ്ത്രം ഭക്തി പറയും. രണ്ടും പരസ്പരം. അപ്പോ ഭക്തി എന്ന് പറയുമ്പോഴാണ് ചിലർക്ക് ഇഷ്ടമേ, ചിലർക്ക് ഭക്തി എന്ന് പറഞ്ഞാലേ ഇഷ്ടമാവുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഭക്തി എന്ന് പറയാം. ചിലർക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാലേ തൃപ്തിയാവുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ജ്ഞാനം എന്ന് പറയാം. ചിലർക്ക് ബ്രഹ്മം എന്ന് പറഞ്ഞാലേ രുചിക്കുള്ളൂ, അപ്പൊ അവർക്ക് വേണ്ടി ബ്രഹ്മം എന്ന് പറയാം. ചിലർക്ക് അങ്ങനെയല്ല, നിങ്ങൾ സ്വാമി ഇത്ര 7 ദിവസം ഗീത പറഞ്ഞു, പൂർണ്ണത്രയീശനെ കുറിച്ച് പറഞ്ഞേയില്ലല്ലോ, പിന്നെ എന്തിനെ കുറിച്ചാ പറയണത്? ശരി, അപ്പൊ ഞങ്ങൾ പൂർണ്ണത്രയീശൻ എന്ന് പറയാം, തൃപ്പണിത്തറ സ്വാമി എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാം. അപ്പൊ അതുമായി. അപ്പൊ ഗുരുവായൂർ പൂർണ്ണത്രയീശനെ പറഞ്ഞു, സ്വാമി ഞങ്ങൾ ഗുരുവായൂരപ്പന്റെ ഭക്തനാണോ? ഗുരു ശരി, എന്നാ അപ്പൊ ഗുരുവായൂരപ്പൻ ആക്കിക്കൊള്ളാം. എന്തായാലും അതാണ് ഭാഗവത ആരംഭിക്കുമ്പോഴേ പറഞ്ഞു, നിങ്ങൾ ശണ്ട കൂടണ്ട, വസ്തു ഒന്നാണ്. വദന്തി തത്വവിദഹ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ. ഒരേ വസ്തുവിനെ ചിലര് ഭഗവാൻ എന്ന് പറയുന്നു, ചിലർ ബ്രഹ്മം എന്ന് പറയുന്നു, ചിലർ പരമാത്മാ എന്ന് പറയുന്നു. ഉള്ളതെന്താ? ജ്ഞാനം അദ്വയം, രണ്ടില്ലാത്തതായ പ്രജ്ഞ, അനുഭൂതിയെ സ്വരൂപമായിട്ടുള്ളത് ശുദ്ധമായ പ്രജ്ഞ. ആ പ്രജ്ഞയെ തെളിച്ച് അനുഭവിക്കുമ്പോ, സർവഭൂതങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുമ്പോ, അതുപോലെയുള്ള ആചാരവും ഉണ്ടായിപ്പോകും. ഇനി പറയാൻ പോണു ഭഗവാനത്. ഉത്തമ പുരുഷസ്തു അന്യഹ പരമാത്മേതി ഉദാഹൃത. ഉത്തമ പുരുഷനെ പരമാത്മാ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വ്യാകരണ ശാസ്ത്രവും ഓർമ്മിപ്പിക്കാം. ആദ്യത്തെ ദിവസം പറഞ്ഞു ഞാനത്. വ്യാകരണത്തിൽ ഇംഗ്ലീഷ് ഗ്രാമറില് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി. സംസ്കൃതത്തിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ തിരിച്ചിട്ടിട്ടാണ്. പ്രഥമ പുരുഷൻ ഹി ആണ്, സഹ. സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷൻ ത്വം. ഫസ്റ്റ് പേഴ്സൺ എന്ന് ഇംഗ്ലീഷിലുണ്ടല്ലോ, അതിനിവിടെ തേർഡ് പേഴ്സൺ എന്നല്ല, ഉത്തമ പുരുഷൻ എന്നാണ്. അതായത് ഐ എന്നുള്ളത്, അഹം എന്നുള്ളത് സംസ്കൃത വ്യാകരണ പ്രകാരം അതിന് ഉത്തമ പുരുഷൻ എന്നാണ് പേര്. അപ്പൊ ഉത്തമ പുരുഷൻ എന്തുകൊണ്ട് വൈയാകരണന്മാർ ഈ അഹം ശബ്ദത്തിന് ഉത്തമ പുരുഷൻ എന്ന് വെച്ചു? അത് വെറും വാച്യാർത്ഥം നോക്കിയാൽ ഞാൻ നല്ല ആള്, ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡറി, തേർഡ്, അങ്ങനെയാണോ? മറ്റുള്ളവരെ നിന്ദിക്കുക, തന്നെ ഉത്തമ പുരുഷൻ, എല്ലാവർക്കും അവനവർ ഉത്തമനാണ് അല്ലേ? അങ്ങനെയാണോ എന്ന് വെച്ചാൽ അതിന്റെ വ്യാഖ്യാനം നോക്കണമെങ്കിൽ ഭഗവത്ഗീതയിലേക്ക് വരണം. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർത്തി അവ്യയ ഈശ്വര. വൈയാകരണന്മാര് പോലും നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, വെറുതെ ഈ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ ഞാൻ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഏതൊന്ന് സ്പന്ദിക്കുന്നുണ്ടോ, ഏതൊന്ന് സ്ഫുരിക്കുന്നുണ്ടോ, അതെന്താണെന്നൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ അവിടെ താങ്കൾ ഒരു വ്യക്തിയായിട്ടില്ല, തത്വമസി, ആ പരമസത്യം തന്നെയാണ് നിങ്ങൾ. ഈ സത്യത്തിനെ അറിയൂ എന്നുള്ള ഒരു സൂചനയാണ് വൈയാകരണന്മാര് പോലും നമുക്ക് തരണത്. ആ സത്യത്തിനെ കണ്ടെത്തും. ആചാര്യസ്വാമികൾ ഒരിടത്ത് കരയണു, ശങ്കരാചാര്യർ പല സ്ഥലത്ത് കരഞ്ഞിട്ടുണ്ട്. എന്തിനെ ആലോചിച്ചാ കരയണമെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ മൂഢന്മാരായിട്ട് അറിഞ്ഞു നടക്കുകയാണല്ലോ. ഗീതയിൽ ഇപ്പൊ രണ്ടു മൂന്ന് സ്ഥലത്ത് മൂഢശബ്ദം പ്രയോഗിച്ചല്ലോ. എന്താ മൗഢ്യത എന്ന് വെച്ചാൽ, എല്ലാം കഴിഞ്ഞിട്ട് സ്വാമി കൃഷ്ണന് കയ്യിൽ പുല്ലാങ്കുഴൽ വെക്കാവോ വെക്കാൻ പാടില്ലയോ, എന്താ വേണ്ടത്? ഭഗവാന്റെ അടുത്ത്, കൃഷ്ണന്റെ അടുത്താണ് നിങ്ങൾ ചോദിക്കണതെങ്കിൽ അദ്ദേഹം കയ്യിലുള്ള ചൂരൽ കൊണ്ട് രണ്ട് പെട തരും. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ പുല്ലാങ്കുഴൽ വെക്കാമോ വെക്കാൻ പാടില്ലയോ, പുല്ലാങ്കുഴൽ വെച്ച കൃഷ്ണനെ വീട്ടിൽ വെക്കാവോ വെക്കാൻ പാടില്ലയോ, എന്താ ചെയ്യ? കയ്യിൽ ഭഗവാൻ ഓടക്കുഴലും പിടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്നത്. ആരോ പൊന്തിച്ചു വിട്ടു. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ബുദ്ധൻ വന്നപ്പോ കുറച്ചൊക്കെ എന്തൊക്കെയോ ഞാനും ഒക്കെ പ്രകാശിപ്പിച്ചു. ബുദ്ധൻ പോയി ഒരു 100 കഴിയുമ്പോഴേക്കും പാമ്പ് പൂച്ച എലി ഒക്കെ പുറത്തു വന്നു അത്രേ, ആരാധനാപാത്രങ്ങളായിട്ട് അവരുടെ സഞ്ചിയിലുള്ളൂ ബുദ്ധമതത്തിലും. അതുപോലെ നമുക്ക് ഇടയ്ക്കൊന്ന് തെളിഞ്ഞു, പിന്നെയും പൊന്ത്. അപ്പോ പഴയ സാധനങ്ങൾ പലതും കുട്ടിച്ചാത്താൻ മുതൽ കൊണ്ട് സകലതും പൊന്തിയിരിക്കണം. ഇപ്പോ എന്ത് ചെയ്യാം? ഇതിനൊക്കെ ആര് ഉത്തരം പറയും?
ഉത്തരം പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ആർക്ക് ഫലിപ്പിക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെ സംശയം വന്നാൽ ആചാര്യസ്വാമികൾ കരയാണ്. എന്താന്ന് വെച്ചാൽ, ശ്രുതിമാതാവ് പരമസത്യത്തിനെ പെരുമ്പറ കൊട്ടി ഘോഷിച്ചിട്ട് അത് കേൾക്കാൻ ശ്രദ്ധിക്കാൻ ഉള്ള ബുദ്ധിയില്ലാതെ അധ്യാഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്ത്യ ശ്രുതേസ്തു അഹോ തത്വമസീതി വാക്യം ന വിശ്വസന്തി അദ്ഭുതമേതദേവ. ആചാര്യസ്വാമികൾ പറയാണ്, ഏറ്റവും വലിയ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലുമൊക്കെ ജ്യോത്സ്യൻ നിങ്ങൾക്ക് ഇന്ന ദോഷമാണ് ഇന്ന ദോഷമാണ് അതിന് ഇന്ന രത്നം കെട്ടു, അല്ലെങ്കിൽ ഇന്ന കല്ല് കയ്യിൽ വെക്കൂ, ഇത്ര പ്രദക്ഷിണം ചെയ്യൂ, ഇത്ര പ്രാവശ്യം നമസ്കാരം ചെയ്യൂ, ഇന്ന ഉപവാസം ചെയ്യൂ, ഇന്ന അഷ്ടമി ചതുർദശി, ഇങ്ങനെയൊക്കെ പറയുമ്പോ ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്ത്യ. ജ്യോതിഷ്കൻ പറഞ്ഞാൽ അപ്പോ വിശ്വസിക്കും.
പക്ഷേ ഈ ജ്യോതിഷാസ്ത്രം ഏതൊരു വേദത്തിന്റെ വെറും ഒരു അംഗം മാത്രമാണോ? ആ വേദമാതാവ് പരമകൃപയോടുകൂടെ പരമസത്യത്തിനെ ബോധിപ്പിക്കുമ്പോ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണില്ലല്ലോ എന്നാണ്. അഹോ അജ്ഞാനത്തിന്റെ ഗാംഭീര്യത, അജ്ഞാനത്തിന്റെ ബലം എന്നാണ്. എങ്ങനെ പറയുന്നാണ്? അഹോ അതിഗംഭീര ദുരവഗാഹ്യ വിചിത്ര ഇയം മായ എന്നാണ് ആചാര്യസ്വാമിയുടെ തന്നെ വാക്കാണ്. കരയാണ് അദ്ദേഹം. യഥയം സർവോ ജന്തുഃ പരമാർത്ഥതത്വോപി പരമാത്മതത്വോപി ഏവം ഉച്യമാനേപിന ഗൃഹാതി അഹമനുഷ്യപുത്ര ഇതി അനുച്യമാനേപി ഗൃഹാതി. ഞാൻ ഇന്ന ആളുടെ പുത്രനാണ്, പേരക്കുട്ടിയാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ബലമുള്ളവനാണ്, ബലമില്ലാത്തവനാണ്, ഇങ്ങനെ അജ്ഞാനം ശരീരത്തോട് ചേർന്ന് നിൽക്കും. സ്വരൂപത്തിനെ കുറിച്ച് അല്പം പോലും വിചാരം ചെയ്യാതെ ആയുസ് ഇങ്ങനെ കളഞ്ഞു പോകുന്നു. ഏറ്റവും വലിയ രത്നം നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മളുടെ ഹൃദയസ്ഥാനത്തിലുണ്ട്. എന്താത്? നമ്മളുടെ ഒക്കെ ഉള്ളിൽ അഹങ്കാരമായിട്ട് ഇപ്പൊ ഏതൊന്ന് തോന്നുന്നുവോ, ആ അഹങ്കാരമായി തോന്നുന്നതിനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ ഉത്തമ പുരുഷനായിട്ടുള്ള സർവേശ്വരൻ അഹമാത്മാഗുഢാകേശ സർവഭൂതാശയ സ്ഥിത. നമ്മളുടെ ഹൃദയസ്ഥാനത്തിൽ അന്തരാത്മാവായി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി വസ്തുവായി പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുന്ന സാക്ഷാത്കാരം ക്രമേണ പരിഭാഗപ്പെട്ട് പരിഭാഗപ്പെട്ട് വ്യവഹാരമണ്ഡലത്തിലും ഒഴുകും. ഭഗവാൻ നമ്മളുടെ കൂടെ ഉള്ളതായിട്ടും നമ്മളുടെ തന്നെ സ്വരൂപമായിട്ടുള്ളതായിട്ടും സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായിട്ടും ഉള്ളും പുറവും വ്യാപിച്ചു നിൽക്കുന്നതായിട്ടും സബാഹ്യാഭ്യന്തരോഹി അജഹ എന്തൊക്കെ കേൾക്കപ്പെടുന്നു എന്തൊക്കെ കാണപ്പെടുന്നു അതൊക്കെ നാരായണ സ്വരൂപമായിട്ടും തോന്നും. ചിലപ്പോ ഈ സ്ഥിതിയിൽ ഭക്തനായിട്ടും ഇരിക്കും. പുരുഷോത്തമ യോഗത്തിൽ ചിലപ്പോ എന്ത് ചെയ്യും, പ്രത്യേക ഒരു ഭാവത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കും. ദാസനാണെന്നോ ഭഗവാന്റെ കുട്ടിയാണെന്നോ ഏതെങ്കിലും ഒരു ഭാവം പുലർത്തിയാൽ പോലും ജ്ഞാനിക്ക് ഭയപ്പെടാൻ ഇവിടെ ഒന്നുമില്ല. ഭക്തന്, പരാഭക്തി നേടിയ ഭക്തന്, ഭക്തിയുടെ രുചിക്ക് വേണ്ടിയിട്ട് അല്പം ദഗ്ധരജ്ജു പോലെ, ദഗ്ധപടം പോലെ ഒരു വ്യക്തിബോധം അയാളിൽ ഉണ്ടെങ്കിൽ പോലും അയാൾ ഒരിക്കലും ഇനി മോഹിതനാവില്ല. അഹങ്കാരത്തിനെ ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞു. നോക്കണം, മഹാബലിയുടെ മൂന്നടി മണ്ണ് ഇതാണ്, ഈ പുരുഷോത്തമ യോഗമാണ്. മഹാബലിയുടെ മൂന്നടി മണ്ണ് പുരുഷോത്തമ യോഗമാണ്. മഹാബലി ആദ്യത്തെ രണ്ടെണ്ണം കൊടുത്തത് എന്താ, ക്ഷരവും അക്ഷരവുമാണ്. മൂന്നാമത് തന്നെ തന്നെ അർപ്പിച്ചു. ഈ അക്ഷരത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, മഹാബലിക്ക് തത്വജ്ഞാനമൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു, തന്നെയും കൂടെ ഭഗവാന് കൊടുത്തു മഹാബലി. മൂന്നാമത് അതാണേ, തന്നെയും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോ ഭഗവാൻ മഹാബലിക്ക് ഒരു അത്ഭുതമായ അനുഗ്രഹം ചെയ്തു. ഒരുപക്ഷെ ഭഗവത്ഗീതയിലുള്ള യോഗക്ഷേമം വഹാമ്യഹം എന്ന ശ്ലോകത്തിന്റെ ഒരു വ്യാഖ്യാനം, അതിലും കവച്ച ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. മഹാബലി പുരുഷോത്തമ യോഗമാണ് അനുഷ്ഠിച്ചത്. അതാണ് വിശ്വം മുഴുവൻ പടർന്നു. കൊച്ചു രൂപത്തിൽ വന്നാണ് വാമനൻ. വാമനൻ എന്താണ്, ഹൃദയാവകാശത്തിൽ പ്രകാശിക്കുന്നവനാണ് വാമനൻ. വേദത്തിൽ തന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ ഉരുക്രമസ്യ അഖിലബന്ധമുക്തയെ സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം എന്നാണ് വ്യാസഭഗവാൻ നാരദര് ദീക്ഷ കൊടുക്കുന്നത്. അപ്പൊ ഉരുക്രമൻ, ത്രിവിക്രമൻ എന്നൊക്കെ പറഞ്ഞാൽ വാമനമൂർത്തി വലുതായപ്പോ ഉണ്ടായ രൂപമാണ്. അപ്പൊ ഉരുക്രമൻ എങ്ങനെ ഹൃദയസ്ഥാനത്തുള്ള ആള്, പതുക്കെ 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 എൻക്രോച്ച്മെന്റ് ആണ് അല്ലെ. ചിലരൊക്കെ വേലി കിട്ടിക്കഴിഞ്ഞാല് പതുക്കെ അടുത്തൊരു തെങ്ങുണ്ടെങ്കിൽ അതും കൂടെ വളച്ചു കിട്ടും. ഇനി വിട്ട നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ വീടും ഒക്കെ അതിനകത്ത് പോകും. അങ്ങനത്തെ ഉണ്ട്. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, ഇരുക്ക് ഇടം കൊടുത്താ മടത്തെ പിടിക്കരുത്, ഇടത്തെ കൊടുത്താ മടത്തെ പിടിക്കരുത്. തമിഴില് അതായത് കുറച്ച് സ്ഥലം കൊടുത്താൽ മുഴുവൻ പിടിച്ചു കളയും. വാമനമൂർത്തിക്ക് മൂന്നടി മണ്ണ് മഹാബലി കൊടുത്തു, ബാക്കിയുള്ളത് മുഴുവൻ പിടിച്ചു. ആ മൂന്നടി എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയാവകാശമാണ്. ആ ഹൃദയത്തില് ഭഗവാന് സ്ഥലം കൊടുത്തപ്പോ പതുക്കെ എന്തായി, മഹാബലി ഏതൊക്കെ ലോകം ജയിച്ചിരുന്നുവോ ആ ലോകം മുഴുവൻ ഭഗവാൻ വ്യാപിച്ചു. വ്യാപിച്ച് അവസാനം നമ്മൾ പിടിവിടാതെ നിൽക്കുന്നത് നമ്മളുടെ വ്യക്തിബോധമാണ്. ജാഗ്രതും സ്വപ്നവും പോയാലും ഈ കാരണശരീരത്തിൽ ഒളിഞ്ഞു നിൽക്കും അജ്ഞാനം, അതും കൂടെ അർപ്പിക്കണം. അതാണ് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത്. വാമനമൂർത്തി മഹാബലിയെ അല്പം ഒന്ന് വിഷമിപ്പിച്ചു. അപ്പൊ മഹാബലി പറഞ്ഞു, ഭഗവാനെ ത്വംനഹ പാരോക്ഷ പരമോ ഗുരുഹു, അങ്ങ് ഞങ്ങളുടെയൊക്കെ ഗുരുവാണ്, അങ്ങേക്കിതാ ഞാൻ എന്നെ തന്നെ അർപ്പിക്കണം എന്ന് പറഞ്ഞ് അർപ്പിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, രക്ഷിഷ്യേ സർവത്തോഹം ത്വാം സാനുഗം സപരിച്ഛതം സദാ സന്നിഹിതം വീര തത്രമാം ദ്രക്ഷ്യത്തെ ഭവാൻ. തന്നെ ഞാൻ കാത്തുകൊള്ളാം, രക്ഷിച്ചുകൊള്ളാം. ഇപ്പൊ കാക്കാൻ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അല്പം ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ശരീരത്തിൽ പഴയ വ്യക്തിബോധവും പേറിക്കൊണ്ട് ജീവിച്ചാലും ഭഗവാൻ പറയുന്നു തന്നെ രക്ഷിക്കാം. തന്നെ മാത്രമാണോ, അല്ല, തന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ രക്ഷിക്കാം. തന്റെ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അതൊക്കെ എവിടെയെങ്കിലും വൈകുണ്ഠത്തിൽ ഇരുന്നു കൊണ്ടാണോ, അല്ല, സന്നിഹിതം അടുത്തിരുന്നു കൊണ്ട്, അടുത്തിരുന്നു കൊണ്ട് രക്ഷിക്കാം മാത്രമല്ല, ദ്രക്ഷ്യത്തെ ഭവാൻ, തനിക്ക് ചുറ്റും ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് താൻ കാണും. അപ്പോ ജ്ഞാനി ഹൃദയത്തിൽ ആത്മസാക്ഷാത്കാരം നേടി ഭക്തി കൈക്കൊണ്ട് ലോകത്തിൽ ഭഗവാന്റെ ഒരു ദാസനായിട്ടോ ഒരു കുട്ടിയായിട്ടോ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ജീവിക്കുമ്പോ ജ്ഞാനിക്ക് ഭഗവാൻ ഒരിക്കലും നഷ്ടപ്പെടുകയേയില്ല. തസ്യാഹം പ്രണശ്യാമി സചമേന പ്രണശ്യതി. ജ്ഞാനിക്ക് ഭഗവാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. അയാൾക്ക് അയാളുടെ ഭഗവാൻ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഭഗവാനല്ല, എപ്പോഴും ഭഗവാനെ ഉള്ളു, അയാൾക്ക് സിദ്ധമാണ് ഈശ്വരൻ. അപ്പോ അതാണ് ലോകത്രയമാവശ്യഭിവർത്തി. അതാണ് നോക്കണം, മഹാബലിക്ക് ലോകത്രയം ആവശ്യഭിവർത്തി എന്ന് മൂന്ന് ലോകവും പറിച്ചെടുത്തു ഭഗവാൻ. അവ്യയ ഈശ്വര, അങ്ങനെയുള്ള ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. ഭഗവാൻ അതൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. വേദത്തിൽ മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ള പുരുഷ സൂക്തം, നാരായണ സൂക്തം, പിന്നെ അനേക സൂക്തങ്ങളിൽ പുരുഷ ശബ്ദം വരുന്നു. പുരുഷൻ എന്ന് മാത്രം, ആ പുരുഷൻ എന്നുള്ളത് ഈശ്വരന് മാത്രം യോജിക്കുന്നതാണ്, ഭഗവാനു മാത്രം യോജിക്കുന്നതാണ്, ബ്രഹ്മത്തിന് മാത്രം യോജിക്കുന്നതാണത് പുരുഷ ശബ്ദം. അപ്പൊ ആ പരബ്രഹ്മവസ്തു, പരമാത്മവസ്തു വേദത്തിലൊക്കെ പ്രകാശിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ഈ പുരുഷോത്തമൻ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. നോക്കാം.
യസ്മാക്ഷരമതീദോഹം അക്ഷരാദ വിജോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രഥിതഃ പുരുഷോത്തമഃ യസ്മാക്ഷരമതീദോഹം അക്ഷരാദ വിജോത്തമഃ അതോസ്മി ലോകേ വേദേ ച
യസ്മാത് ക്ഷരം അതീത അഹം. ഈ ക്ഷരപുരുഷൻ നമ്മള് പറഞ്ഞു, വ്യക്തിബോധം അതിനേക്കാളും ശ്രേഷ്ഠനായതുകൊണ്ടും അതിനെ കടന്നു നിൽക്കുന്നതുകൊണ്ടും അക്ഷരപുരുഷനായിട്ടുള്ള ആത്മാവിനെ അതിനെയും കടന്നു നിൽക്കുന്നതുകൊണ്ടും അക്ഷരാദപിച്ച ഉത്തമ, അതുകൊണ്ട് എന്നെ ഇതിനെ രണ്ടിനെയും പുരുഷൻ, ക്ഷരപുരുഷൻ അക്ഷരപുരുഷൻ എന്ന് പറയുന്നു. അപ്പൊ അതിനുമേലെ അനുഭവപ്പെടുന്ന സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ സത്യവസ്തു സർവം ഖൽ വിദം ബ്രഹ്മ എന്നുള്ള മഹാവാക്യത്തിന്റെ പൊരുളായിട്ടുള്ള ആ വസ്തുവിനെ എന്തു പറയാം, പുരുഷോത്തമൻ എന്ന് പേര് പറഞ്ഞു. ക്ഷരമതീതോഹം അക്ഷരാദപിച്ച ഉത്തമ, അതഹ അതുകൊണ്ട് ലോകേ വേദേച്ച ലോകത്തിലും വേദത്തിലും ഞാൻ പുരുഷോത്തമൻ എന്ന പേരുകൊണ്ട് അറിയപ്പെടുന്നു. ഇവിടെ ലോകം എന്ന് വെച്ചാൽ സ്മൃതികൾ എന്നർത്ഥമെടുക്കാം. വേദം എന്ന് വെച്ചാൽ ശ്രുതി, ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ തന്നെ പുരുഷോത്തമൻ എന്നുള്ളത് കൊണ്ട് ഈ സ്ഥിതിയെ വർണ്ണിക്കുന്നു. പുരുഷോത്തമനെ അറിയുന്നവരെ ലോകം ഉണ്ട്, പുരുഷോത്തമനെ അറിഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇല്ല. ഭാഗവതത്തില് നരകം സ്വർഗമൊക്കെ വർണ്ണിച്ചു അല്ലേ, അവസാനം നരകം സ്വർഗമൊക്കെ കണ്ട് പേടിച്ചിട്ട് ഈ നരകത്തിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് വെച്ചാൽ സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു, ആത്മസാക്ഷാത്കാരം നേടുക, തന്നെ അറിഞ്ഞാൽ ഈ നരകവും സ്വർഗവും ഒക്കെ തന്നെ വിഷ്ണുവിന്റെ രൂപമായിട്ട് തീരും. ജ്യോതിംഷി വിഷ്ണുഹു ഭുവനാനി വിഷ്ണുഹു, എല്ലാം ജ്യോതിഷചക്രങ്ങളും ഭുവനകോശ വർണ്ണനയും ഒക്കെ കഴിഞ്ഞിട്ട് വിഷ്ണു പുരാണത്തില് പരാശരം പറഞ്ഞു, ജ്യോതിംഷി വിഷ്ണുഹു ഭുവനാനി വിഷ്ണുഹു, എല്ലാം വിഷ്ണുവാണ്. ഇവിടെ വിഷ്ണു അല്ലാതെ സ്ഥാവരം ജംഗമം ജൈവ സർവം വിഷ്ണുമയം ജഗത്, ഇവിടെ ഭഗവാൻ അല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഇല്ല. പൂർണ്ണ ത്രൈശൻ അല്ലേ, ത്രൈ എന്ന് വെച്ചാൽ വേദം, വേദത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തുവാണ് പൂർണ്ണ ത്രൈശൻ. അപ്പോ പൂർണ്ണ ത്രൈശനെ നമ്മൾ ഭജിച്ച് ഭക്തി ചെയ്ത് ഹൃദയത്തിൽ പൂർണ്ണ ത്രൈശൻ പ്രകാശിച്ചാലോ കാണുന്നതൊക്കെ പൂർണ്ണ ത്രൈശന്റെ രൂപമാണ്. പൂർണ്ണത്രയീശനല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ഭക്തന് അനുഭൂതിക്ക് വരുന്നു. നമുക്കിവിടെ ഏതൊരു മൂർത്തിയെ നമ്മൾ ഈ ശ്രീകോവിലിൽ കാണുന്നുവോ ആ മൂർത്തി എല്ലാ സ്ഥലത്തും എന്നുവെച്ചാൽ അനുഭൂതി മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, മറ്റൊന്നിലേക്കും മനസ്സ് പോകുന്നില്ല. അങ്ങനെ പുരുഷോത്തമനെ സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ പുരുഷോത്തമനെ അറിഞ്ഞാൽ എന്താ പ്രയോ, എന്താണ് പിന്നീടുള്ള ചര്യ? പുരുഷോത്തമനെ നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്കിനി എന്ത് സാധന? ഇന്നലെ പറഞ്ഞു, സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവപൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച്ച് ബഹിരന്തശ്ശഭൂതാനാം അചരം ചരമേവച സൂക്ഷ്മത്വാത്തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേചതത്. എന്തോ അദ്ഭുതം, രണ്ടും കോൺട്രഡിക്ഷൻ ആണ്. ആലോചിച്ചു നോക്കിയാൽ സർവത പാണിപാദം, എല്ലായിടത്തും ആ പുരുഷോത്തമന്റെ പാദമാണ് പാണി, കയ്യും കാലും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ. സർവതോക്ഷി ശിരോമുഖം, എല്ലായിടത്തും എവിടെ നോക്കിയാലും ആ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ. രാമതീർത്ഥ സ്വാമികൾ ഒരു ഉദാഹരണം പറയും ജ്ഞാനിയുടെ അനുഭവത്തിനെ വെളിവാക്കാനായിട്ട്. ഒരു അങ്ങാടിയില് ഒരു കണ്ണാടിക്കട, കണ്ണാടിക്കടയില് മുകളിലും കണ്ണാടി, വശങ്ങളിലും കണ്ണാടി, ചുവട്ടിലും കണ്ണാടി, എല്ലായിടത്തും കണ്ണാടിയാണ്. അതിനകത്തൊരു നായ കയറി വാതിലും അടഞ്ഞു. അപ്പൊ നായ്ക്കളുടെ സ്വഭാവം എന്താ, മറ്റു നായ്ക്കളൊക്കെ എന്താ ഇഷ്ടമല്ല അല്ലേ. അപ്പൊ മുമ്പിൽ നോക്കുമ്പോണ്ട് ഒരു 10-30 നായ നിക്കണം. ഈ നായ ആ നായ്ക്കളെ ഒക്കെ നോക്കി കുരച്ചു, അതും കുരയ്ക്കണം. തിരിഞ്ഞു ഓടാൻ നിൽക്കുമ്പോ ഇവിടെ ഒരു 30 നായ, മുകളിലോട്ട് നോക്കുമ്പോ അവിടെ ഒരു 30 നായ, എങ്ങട് നോക്കിയാലും നായ്ക്കൾ കുറച്ചുകൊണ്ട് നിൽക്കുക. ഈ നായ കുറച്ച് 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 അവസാനം ഇത് എന്തു ലോകമാപ്പ, എല്ലാരും നമ്മളെ കടിക്കാൻ വരണം. കുറച്ച് കുറച്ച് താഴ്ന്നു വീണു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് നല്ലവണ്ണം അലങ്കരിച്ചുകൊണ്ട് ഡ്രസ് ചെയ്തുകൊണ്ട് വന്നു. വാതിലടച്ച് അയാൾക്കറിയാം ഇതൊക്കെ തന്റെ റിഫ്ലക്ഷനാണ്, തന്റെ പ്രതിബിംബമാണെന്ന് അറിയാം. ഓരോ പോസിൽ നിന്നുകൊണ്ട് അയാൾ ആസ്വദിച്ചു എന്നാണ്. ജ്ഞാനിക്കും അജ്ഞാനിക്കും ഇത്രയേ വ്യത്യാസമുള്ളൂ. ഒരാൾക്ക് അറിഞ്ഞു ഇത് മുഴുവൻ താൻ തന്നെ എന്ന് അറിഞ്ഞപ്പോ ഭാവം മാറിപ്പോയി, എല്ലാത്തിലും ആസ്വാദനം. ജ്ഞാനിക്ക് ഓരോ ശരീരവും കണ്ണാടി പോലെയാണ്, അതിൽ തന്നെ തന്നെ പ്രതിബിംബിച്ച് കാണും, തന്റെ തന്നെ സ്വരൂപം കാണും. അപ്പൊ ജഗത്ത് മുഴുവൻ താൻ ഉള്ളിൽ കണ്ട വസ്തു ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ട് ദൃഷ്ടി ഏർപ്പെടുത്തും. അപ്പൊ എന്താവും, ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ ഉണ്ടാവുമോ? എല്ലാം ഭഗവാനാണെങ്കിൽ, പൂർണ്ണത്രയീശനാണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ശണ്ടയോ ദ്വേഷമോ ഉണ്ടാവോ? പക്ഷേ സ്വാമി ഇപ്പൊ കേട്ടോ മനസ്സിലാവണുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ ഇത് അറിഞ്ഞാലും പറ്റണില്ലല്ലോ. അവിടെയാണ് ഇനി പറയാൻ പോണ ശ്ലോകത്തിന്റെ പ്രാധാന്യം. നമ്മളിപ്പോ ഭഗവാൻ കള്ളം പറയില്ല എന്ന് നമുക്ക് സ്വീകരിക്കാം. ഭഗവാൻ പറയുന്നത് നമുക്കിപ്പോ പരോക്ഷ ജ്ഞാനമാണ്, അപരോക്ഷ അനുഭൂതിക്ക് വന്നില്ല, ഇൻഡയറക്റ്റ് നോളജ് ആയിട്ട് നിൽക്കണം. അപ്പോ നമ്മൾ ഇനി ബ്രഹ്മസത്രം ചെയ്യണം, ബ്രഹ്മസത്രത്തിന് ദീക്ഷയെടുക്കണം എന്നാണ്. എന്താ ബ്രഹ്മസത്രം എന്ന് വെച്ചാൽ ബ്രഹ്മയജ്ഞം, ബ്രഹ്മകർമ്മ സമാധി എന്നൊക്കെ ഭഗവത്ഗീതയിലെ വാക്ക്. ബ്രഹ്മസത്രം എന്ന് ഭാഗവതത്തിലെ വാക്ക്. എന്താന്ന് വെച്ചാൽ ഈ ബ്രഹ്മവിദ്യ ബുദ്ധിക്കൊക്കെ തെളിഞ്ഞു. അപ്പൊ നമ്മൾ ഒരു വ്രതമെടുക്കുക. എന്താ വ്രതം എടുക്കണമെന്ന് വെച്ചാൽ ഇനി മുതൽ പതുക്കെ 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 പ്രായോഗിക വ്യവഹാര തലത്തിൽ ഇതിനെ ഓർമ്മിച്ചുകൊണ്ട്, എല്ലാം ഈശ്വരനാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ വെറുപ്പ്, ദ്വേഷം, പ്രത്യേകത ഇതൊക്കെ പതുക്കെ പതുക്കെ ഉള്ളുന്ന് ഇങ്ങനെ നീക്കണം. മനസ്സിനെ പ്രസന്നതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അക്ഷരപുരുഷനെ ഉള്ളിൽ സാക്ഷാത്കരിക്കണം. ധ്യാനം വിട്ട് ഉണർന്ന് വ്യവഹാരത്തിലേക്ക് വന്നാലും മനസ്സ് ചപലപ്പെടാതെ നോക്കിക്കൊള്ളണം. മനസ്സിന്റെ സമസ്ഥിതിയാണ് അക്ഷരപുരുഷ സ്ഥിതി. മനസ്സിന് സാധാരണ 2-3 അവസ്ഥകളുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ വിക്ഷേപം, കഷായം, മുഖ്യമായിട്ട് പറഞ്ഞാൽ നിരോധം, വിക്ഷേപം, കഷായം, ഇതൊക്കെ മനസ്സിന്റെ സ്ഥിതിയാണ്. ലയം, ഇതൊക്കെ അതിന്റെ സ്ഥിതിയാണ്, മനസ്സിന്റെ സ്ഥിതിയാണ്. അതിനെ രണ്ടായിട്ട് പിരിച്ചാൽ വിക്ഷേപം, ലയം, ഇതാണ് സാധാരണ മനസ്സിന്റെ സ്ഥിതി. മനസ്സ് എന്ത് ചെയ്യും? ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. മനസ്സിനെ ചിന്തിപ്പിക്കാതിരിക്കാൻ നമുക്കൊരു വഴിയൊന്നുമില്ല. നിങ്ങളുടെ അവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അത് ഓഫ് ചെയ്ത് വെച്ചാലും പാട്ട് പാടും. അതിനെ ഓഫ് ചെയ്യാൻ ഒരു വഴിയേ ഇല്ല, അത് നിർത്താൻ വഴിയില്ല, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മളുടെ മനസ്സും, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വിക്ഷിപ്തമായ സ്ഥിതി. വിക്ഷിപ്ത സ്ഥിതി വിട്ടാലോ, ഇപ്പൊ നമ്മൾ പ്രഭാഷണത്തിന് ആരോ വിളിച്ചു വന്നിരുന്നു, വന്നിരുന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും, ഒന്നും പിടികിട്ടുന്നില്ല. കാരണം ഇത്ര കാലം ഇതൊന്നും കേട്ടിട്ടില്ല, തെളിയാനുള്ള കാലവുമായിട്ടില്ലെങ്കിൽ മെനക്കെട്ട് നോക്കും. അപ്പൊ എന്താ, മറ്റു വിചാരങ്ങളൊന്നുമില്ല, മനസ്സിപ്പോ വിക്ഷിപ്തമല്ല. മനസ്സിലാക്കാൻ തുരുതുരെ ശ്രമിക്കണം, ഒന്നും പിടിക്കാൻ പറ്റില്ല. ഞാനിപ്പോ വല്ല കഥയോ വേറെ ഇതൊക്കെ പറഞ്ഞാൽ പിടികിട്ടും, അല്ലെങ്കിൽ പിടികിട്ടാതെ ഇരിക്കും. ഇങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് കഴിയുമ്പോ പതുക്കെ കണ്ണുമൂടും. ഇതെന്താ, വിക്ഷേപം കഴിഞ്ഞ് മനസ്സിനെ പുറകോട്ട് വലിച്ചാൽ പിന്നെ മനസ്സിന് ഒന്നേ അറിയുള്ളൂ, ഉറങ്ങുക. ലയം. ഉറങ്ങും, ഒന്നിൽ വിക്ഷിപ്തമായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങും. ഇതാണ് സാധാരണ മനുഷ്യന്റെ മനസ്സ്. വിക്ഷിപ്തമാവുകയും അരുത്, ഉറങ്ങുകയും അരുത്, അതിനാണ് യോഗസ്ഥിതി എന്ന് പറയുന്നത്. മനസ്സ് വിക്ഷിപ്തമല്ല, there is no thought waves, it's still and alert. നിശ്ചലമാണ്, ജാഗ്രതയോടെ ഇരിക്കുന്നു, ഉണർവോടെ ഇരിക്കുന്നു, ചിത്തവൃത്തികളൊന്നുമില്ല. നിശ്ചലമായ ഒരു സരസ് പോലെ, അത് യോഗസ്ഥിതി. അപ്പൊ ആ യോഗസ്ഥിതിയിൽ പുരുഷോത്തമൻ നമ്മളുടെ ഹൃദയത്തിൽ തെളിയും. പുരുഷോത്തമൻ നമ്മളുടെ ഹൃദയത്തില് തെളിയും. ക്രമേണ ആ ധ്യാനം പരിപാകപ്പെട്ട് വരുമ്പോ വ്യവഹാരത്തിലും പുരുഷോത്തമനെ ദർശിക്കാൻ കഴിയും, എല്ലാം ഭഗവത് സ്വരൂപമായി. പക്ഷേ ആദ്യകാലത്തൊക്കെ എന്താവെന്ന് വെച്ചാൽ, നമ്മളിപ്പോ കേൾക്കുമ്പോഴൊക്കെ ഉള്ളിലൊരു ധ്യാനം ശാന്തിയൊക്കെ തോന്നിയാലും വ്യവഹാരത്തേക്ക് ഉണർന്നു വരുമ്പോ പിന്നെയും പല തരം വിക്ഷേപങ്ങൾ പൊന്തി വരും മനസ്സിൽ. അപ്പൊ എന്തു വേണം, വ്യവഹാര തലത്തിൽ നമ്മൾ മനസ്സിനെ പതുക്കെ പഠിപ്പിക്കണം. രാഗദ്വേഷങ്ങൾ കുറയ്ക്കാനായിട്ട് മനസ്സ് എവിടെയൊക്കെ പോകുന്നുവോ അതൊക്കെ ഭഗവത് സ്വരൂപമാണ് എന്ന് മനസ്സിന് പറഞ്ഞു കൊടുക്കണം. ഇതൊരു ഒരു യോഗ സാധനയാണ്. എത്ര എത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനം. മനസ്സ് എവിടെയൊക്കെ ചെന്ന് പറ്റി നിൽക്കണമോ അവിടെയൊക്കെ പറയുന്നു, മനസ്സെ ഇവരെ വെറുക്കരുത്, ദ്വേഷിക്കരുത്, ഇത് ഭഗവാനാണ്. അപ്പൊ നീ എങ്ങനെ വെറുക്കും, എങ്ങനെ ദ്വേഷിക്കും? ഇതാണ് രാഗദ്വേഷ വ്യുക്തൈസ്തു വിഷയാനിന്ദ്രിയൈഹി ചരന്. അങ്ങനെ രാഗദ്വേഷമില്ലാതെ കണ്ട് വിഷയങ്ങളിൽ സഞ്ചരിക്കുമ്പോ ആത്മവശ്യേർ വിധേയാത്മ പ്രസാദം അധികച്ചതി. പ്രസന്നമായിക്കൊണ്ടേയിരിക്കും. മഴ പെയ്ത് ആകാശം ഒഞ്ഞു കഴിഞ്ഞാൽ തെളിയുന്ന പോലെ ഉള്ളു തെളിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ വിഷയങ്ങളിലൂടെ സഞ്ചരിക്കും തോറും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താ, രാഗദ്വേഷമൊന്നും ഉണ്ടാവണില്ല, ഉള്ള വാസനകൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടുവരിക്കണു, പുതിയതായിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോ തെളിവേർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രസന്നമാവും തോറും എന്താവും, പ്രസാദേ സർവദുഃഖാനാം ഹാനിഹി അസ്യ ഉപജായതെ. പ്രസന്നമാവും തോറും ഉള്ളിലുള്ള കൽമഷമൊക്കെ പോകുമ്പോ ദുഃഖങ്ങളൊക്കെ അസ്തമിച്ചു. പ്രസന്ന ചേതസ, ചിത്തം നല്ലവണ്ണം തെളിഞ്ഞാൽ എന്താവും, ബുദ്ധിഹി പര്യവതിഷ്ഠതേ എന്നാണ്. എന്താവും ബുദ്ധി എന്ന് ഭഗവാൻ ഇവിടെ പറയുന്ന ജ്ഞാനം, ആ ജ്ഞാനം എന്ത് ചെയ്യും, ചുറ്റും അങ്ങോട്ട് വ്യാപിക്കും. വ്യാപിച്ച് എന്ന് വെച്ചാലോ പുരുഷോത്തമനെ ദർശിച്ചു തുടങ്ങും. എവിടെ നോക്കിയാലും എവിടെ കണ്ടാലും ഭഗവാനെ കണ്ടു തുടങ്ങും. അപ്പൊ അതിനൊരു അഭ്യാസം എന്താ, നമ്മളുടെ ഗുണത്തിനു വേണ്ടിയും നമ്മൾ പതുക്കെ പതുക്കെ രാഗദ്വേഷങ്ങളെ ഉള്ളെന്ന് നീക്കണം, പ്രത്യേകതകളൊക്കെ ഉള്ളെന്ന് നീക്കണം, സമഭാവം പരിശീലിക്കണം, ശാന്തി കൊണ്ടുവരണം. നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കി ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തുപോയി അല്ലേ? എപ്പോഴും നോക്കാൻ നമ്മളാണ് അഫക്റ്റഡ് ആവണതേ. ഇപ്പൊ ഭാഗവതത്തിൽ എല്ലാരും ഭാഗവതമേ അറിയില്ലെങ്കിലും ഒരു അധ്യായം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതാന്ന് വെച്ചാൽ നാരായണ കവചം. അതിപ്പോ എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ നാരായണനോടുള്ള പ്രത്യേകത കൊണ്ടൊന്നുമല്ല, അത് ആരോ പറഞ്ഞു ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കും, അപകടങ്ങളൊന്നും വരില്ല, അതുകൊണ്ട് അത് കാണാതെ പഠിച്ച് ജപിച്ചോടുക എന്നാണ്. നാരായണ കവചം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ഒരു വട്ടം ചൊല്ലിയാൽ അസന ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം, അത് 16 പ്രാവശ്യം ചൊല്ലും ചിലരൊക്കെ. അപ്പോ ഈ നാരായണ കവചം അത്ഭുതമാണ്. അതിൽ ഒരു ശ്ലോകം നോക്കിയാൽ മതി, എന്താ ഈ നാരായണ കവചം. കവചം എന്ന് വെച്ചാൽ തന്നെ എന്താ, പുറമേ നിന്നുള്ള ആയുധങ്ങൾ ഏൽക്കാതിരിക്കാൻ യുദ്ധത്തിന് പോകുമ്പോ ധരിക്കുന്നതാണ് കവചം അല്ലെ. പുറമേ നിന്ന് നമ്മളൊക്കെ യുദ്ധത്തിന് പോകണ്ടോ? യുദ്ധത്തിന് പോകണില്ല. പക്ഷേ നമ്മളെ അറിയാതെ ഒരു യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോ. എന്താ യുദ്ധം എന്ന് വെച്ചാൽ സൈക്കിക് കോൺഫ്ലിക്ട്. നമ്മളുടെ ചിത്തം രാഗദ്വേഷ കലുഷമായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കണു, മറ്റുള്ളവര് നമ്മളെ നോക്കുമ്പോഴും നമ്മളെ അവരുപദ്രവിക്കുന്നുണ്ട്. നമ്മളെ അറിയാതെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൃഷ്ടി ദോഷം എന്നൊക്കെ പറയും. ഇത് സാധാരണ ജ്ഞാനികൾ അമൃത ദൃഷ്ടിയോടുകൂടെ നോക്കിയാൽ, നമ്മളെ ആരെങ്കിലും സ്നേഹത്തോടുകൂടെ നോക്കിയാൽ നമ്മളുടെ ഉള്ളില് ഒരു എന്താണ് റിജുവിനേറ്റിംഗ് ജ്യൂസ് നിറയും ഉള്ളില്. നമ്മൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ സ്നേഹത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ഉത്സാഹം ഉണ്ടാവും. ദൃഷ്ടിയിലൂടെ ആ ഒരു എനർജി നമ്മളുടെ ഉള്ളിലേക്ക് വരും. അതേപോലെ വെറുപ്പോടുകൂടെ ആരെങ്കിലും നമ്മളെ നോക്കുക, അല്ലെങ്കിൽ ചീത്ത വികാരങ്ങളോടുകൂടെ നോക്കിയാൽ മതി, നമ്മള് തളർന്നു പോകും. ചിലപ്പോ നമ്മൾ വളരെ അതിനൊക്കെ റിസപ്റ്റീവ് ആണെങ്കിൽ തളർന്നു പോകും. അതേപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷം വളരെ കുറച്ചേ നമ്മളെ ബാധിക്കുള്ളൂ. ഏറ്റവും ബാധിക്കുന്നത് എന്താ അറിയോ, നമ്മളുടെ തന്നെ ദൃഷ്ടി ദോഷം. അതായത് ഞാൻ എന്തിനെയെങ്കിലും വെറുപ്പോടുകൂടെ നോക്കുമ്പോ, ആസക്തിയോടുകൂടെ നോക്കുമ്പോ, ദ്വേഷത്തോടുകൂടെ നോക്കുമ്പോ, എന്തെങ്കിലും വികാരത്തോടു കൂടെ നോക്കുമ്പോ എന്റെ സമനില തെറ്റിപ്പോകും, എന്റെ ഉള്ളിലുള്ള ശാന്തി തെറ്റിപ്പോകും. ശാന്തി നഷ്ടപ്പെട്ടിട്ട് പല കുഴപ്പങ്ങളും ഉണ്ടാവും. ഇന്ന് പോലും പറഞ്ഞുകൊണ്ടിരുന്നു പല വ്യാധികൾ സൈക്കോളജിക്കൽ ആണെന്നാണ്. ഹോസ്പിറ്റലിലും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഇപ്പൊ ഇനി ഇന്നേ അറിയുള്ളൂ, ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അതായത് പല ഡിസോർഡേഴ്സും ചെന്ന് നോക്കുമ്പോ അവസാനം പലതും മനസ്സിന്റെ കുഴപ്പം കൊണ്ടുണ്ടായതാണെന്ന്. സ്കിൻ ഡിസീസ് പോലും വരും അത്രയും മനസ്സിന്റെ കുഴപ്പം കൊണ്ടും, സ്കിൻ ഡിസീസ് ആയിട്ടും ഗ്യാസ്ട്രിക് ഡിസോർഡർ ഒക്കെ. എന്താ നമ്മളെ എന്തോ കണ്ടു ഒന്നിലെ അസൂയപ്പെട്ടു, അല്ലെങ്കിൽ ദ്വേഷിച്ചു, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് വേറെ ആർക്കെങ്കിലും കിട്ടിയപ്പോ എന്തോ ഒരു ഡിപ്രഷനോ എന്തോ ഉണ്ടായി, എന്തൊക്കെയോ കാരണം വശാൽ പലതും നമ്മൾ ആവർത്തിപ്പിടിക്കുന്നതും ഒക്കെ തന്നെ ഉള്ളിൽ വരും. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള വികാരം തന്നെ അസ്ത്രമാണ്, നോക്കണം. അതാണ് കാമന്റെ അമ്പ് ഉള്ളിൽ കുത്തി എന്നൊക്കെ പറയും. കാമന് മാത്രമല്ല അമ്പ്, ക്രോധത്തിന് അമ്പുണ്ട്, അസൂയയ്ക്ക് അമ്പുണ്ട്, ദ്വേഷത്തിന് അമ്പുണ്ട്, ഇതിനൊക്കെ അസ്ത്രമുണ്ട്. ഇതൊക്കെ നമ്മൾ മറ്റുള്ള വസ്തുക്കളിൽ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലെ തറച്ച് നമ്മളെ വേദനിപ്പിക്കും, സമനില തെറ്റിക്കും, ശാന്തി ഇല്ലാതാക്കും. ഇതില്ലാതാവാൻ നമ്മൾ ഒരു കവചം ധരിക്കണം. ആ കവചം എന്താണ്? പുറമേക്ക് നമുക്ക് വ്യവഹരിക്കാതിരിക്കാൻ പറ്റുമോ? ഭാഗവതത്തിലെ സൗഭര്യ പോലെ വെള്ളത്തിന്റെ അടിയിൽ പോയി ശ്വാസം പിടിച്ചിരുന്നാൽ അവിടെയും സംസാരം വരും. അപ്പൊ എങ്ങനെ നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? എല്ലാം ലോകത്തിൽ പലതും കണ്ടാൽ ആഗ്രഹം തോന്നും, ദ്വേഷം തോന്നും, ഒരു മുറിയിൽ അടച്ചിരിക്കുക ശരിയാവൂ? അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഉള്ളിലുള്ള ആള് കൂടുതൽ രൂപം കൊണ്ടുവരും. അപ്പൊ എങ്ങനെ ചെയ്യാ? വ്യവഹരിക്കണം, പക്ഷേ നമ്മള് ആരെയും കാണാൻ പാടില്ല. എന്നുവെച്ചാലോ ഭേദം ഈ ഉണ്ടാവുമ്പോഴാണല്ലോ രാഗദ്വേഷം. ഈ രാഗദ്വേഷം ഉണ്ടാവാത്ത വിധത്തിൽ ലോകത്തിലുള്ളവരെ കാണണം. അതെങ്ങനെ സാധിക്കും? അതാണ് നാരായണ കവചം എന്ന് ഭാഗവതം പറഞ്ഞത്. യതോ ഹി ഭഗവാനേവ വസ്തുതോ സദസച്ചയത് സത്യേന അനേന ന സർവേ യാതു നാശം ഉപദ്രവാ. യതഹ ഭഗവാനേവ ഈ കാണപ്പെടുന്ന വിശ്വത്തിൽ ദൃശ്യത്തെ ശ്രൂയത്തെ പിവ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ കേൾക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ഭഗവാനേവ, ഇത് ഭഗവാൻ മാത്രമാണ്. ഏയ് ഞങ്ങൾക്ക് സാക്ഷാത്കാരം ആയില്ലല്ലോ, എല്ലാം പുരുഷോത്തമനാണെന്ന് അങ്ങ് പറഞ്ഞു ശരി, പക്ഷെ ഞങ്ങൾക്ക് ആയില്ലല്ലോ. കുഴപ്പമില്ല, സത്യേന അനേന, ഇത് സത്യമാണ്, ഇത് സത്യദർശനമാണ്, ഇത് പരമാർത്ഥ സത്യമാണ്, ഇതിനെ സ്വീകരിക്കാം. സത്യത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യം നടന്നു പോകും, സത്യത്തിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സത്യം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അനുഭൂതിക്ക് വരും. ഒരു മകൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ തന്നെ ഒരു പെണ്ണ് നല്ല ഒരു വധുവിനെ നോക്കിക്കൊള്ളാം, ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതേപോലെ ഒരു പെൺകുട്ടിയും സമ്മതിച്ചു, അച്ഛനമ്മമാർ തമ്മിൽ കണ്ടു, നല്ല കുടുംബമാണ് ഒക്കെ ചേർന്നു, വിവാഹ പന്തലിൽ വെച്ച് രണ്ടുപേരും കാണുന്നു, അപ്പോഴേ കണ്ടിട്ടുള്ളൂ. ഇയാൾ എവിടുന്നോ വന്നു, ദൂരത്തുനിന്ന് ജോലി തിരക്ക് വന്നു, വിവാഹം കഴിച്ചു, നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്, വേദം എല്ലാം ചൊല്ലി മന്ത്രമൊക്കെ കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, ഭാര്യാഭർത്താക്കന്മാരാണ് തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ അച്ഛനും അമ്മയുടെ അടുത്തും പോലും ഇല്ലാത്ത ഒരു ബന്ധം ഇവർക്ക് വന്നു പോകുന്നു. എങ്ങനെ വന്നു? പ്രാക്ടീസ് കൊണ്ടാണോ വന്നത്? ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭാര്യയാണ്, അടുത്ത ദിവസം മുതൽ ധ്യാനിക്കുമോ അദ്ദേഹം? അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണെന്ന് ആ സ്ത്രീ ധ്യാനിക്കും, ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ജപമാലയും എടുത്തു വെച്ചുകൊണ്ട് ഭർത്താവിന്റെ പേര് പറഞ്ഞ് ആയ നമഹ ആയ നമഹ. ഒന്നും വേണ്ട അല്ലെ? എങ്ങനെ വന്നു? സ്വീകരിച്ചു. നോക്കണം, സത്യത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യം നടന്നു പോകും. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞ ജഗത്ത് മുഴുവൻ ഭഗവാനാണ്, സ്വീകരിക്കൂ. നഹി അച്യുതാത് വസ്തുതരാം, ഉദ്ധവർ പറയുന്നത് അച്യുതൻ അല്ലാതെ ഇവിടെ ഒരു സ്ഥാസ്നു ചരിഷ്ണുച്ച, ഇവിടെ ചരവും അചരവുമായി ഇവിടെ അച്യുതൻ അല്ലാതെ ഒന്നുമില്ല. ഇതാണ് വാസ്തവം, ഇത് സ്വീകരിക്കും. സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ കാര്യം നടന്നു, ഈ ക്ഷണം കാര്യം നടന്നു. അപ്പോ എന്താവും? സത്യേന അനേന സർവേ സർവേ ഉപദ്രവാഹ ക്ഷയം യാന്തു, എല്ലാം പോട്ടെ, എല്ലാം നമ്മളെ വിട്ടുപോട്ടെ, എല്ലാ ഉപദ്രവങ്ങളും വിട്ടുപോകും. നമ്മളുടെ തന്നെ മനസ്സിന്റെ കുഴപ്പങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഉപദ്രവങ്ങളൊക്കെ ഈ ഒരു ഭാവന കൊണ്ട്, സർവം ഭഗവത് സ്വരൂപം എന്ന ഭാവന കൊണ്ട് നമ്മളെ വിട്ടുപോകും. ഇത് അഭ്യസിക്കാൻ നമുക്ക് എന്തുകൊണ്ട് അഭ്യസിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ, മറന്നു പോകാന്നൊരു ഭ്രാന്ത് നമുക്ക് പിടിച്ചിരിക്കണം. അതിന് ഒരു മറുമരുന്നാണ് ഇവിടെ അഭ്യാസം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മത്ത ആ സ്മൃതി ഓർമ്മയിൽ നിൽക്കും. ആട്ടെ, ഇത് വേണമെന്ന് തോന്നിയാൽ മതി, ഈ ജ്ഞാനം ഭഗവാൻ നമുക്ക് തരും. അപ്പോ പുരുഷോത്തമൻ നമുക്ക് മുമ്പിൽ നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അസമ്മൂഢ, നമ്മളുടെ ഉള്ളിലുള്ള മൗഢ്യം നീങ്ങിക്കിട്ടും. മൗഢ്യം നീങ്ങിക്കഴിഞ്ഞാലോ പുരുഷോത്തമനെ നമ്മൾ നല്ലവണ്ണം അറിയുന്നു. പുരുഷോത്തമനെ അറിഞ്ഞാൽ അവൻ സർവജ്ഞനാണ് എന്ന് ഭഗവാൻ പറയും. എന്താ സർവജ്ഞൻ? എല്ലാറ്റിനെയും അറിഞ്ഞവൻ. എല്ലാറ്റിനെയും എങ്ങനെ അറിയാൻ പറ്റും? എല്ലാറ്റിനെയും അറിയാൻ പറ്റും. സർവജ്ഞത്വം എന്ന് വെച്ചാൽ സകല ശാസ്ത്രങ്ങളും പഠിച്ച ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ ഇവിടെ? അതല്ല സർവജ്ഞത്വം എന്ന് വെച്ചാൽ, മണ്ണുകൊണ്ട് കുടം, പാത്രം, കളിപ്പാട്ടങ്ങള് പലതും ഉണ്ടാക്കി, ഇതൊക്കെ കൊണ്ടുവന്ന് മുമ്പിൽ നിരത്തിയിട്ട് ഒരാളോട് ചോദിക്കും, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മണ്ണ്. മണ്ണിനെ അറിഞ്ഞവന് ഇത് മുഴുവൻ മണ്ണ് തന്നെ. സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ സകല ആഭരണങ്ങളും തട്ടാന് സ്വർണം മാത്രമാണ്. നമ്മളാണ് അതിന്റെ നാമരൂപത്തിൽ പ്രത്യേകതയുള്ളത് കൊണ്ട് ഇത് ഇന്നതാണ് ഇന്നതാണ് നമുക്ക് അതിൽ ദൃഷ്ടി. അപ്പൊ സ്വർണത്തിനെ അറിഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ മുഴുവൻ അറിയപ്പെട്ടു കഴിഞ്ഞു. മണ്ണിനെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ മുഴുവൻ അറിയപ്പെട്ടു. അതുപോലെ ഈ പ്രപഞ്ചം, ഈ വിശ്വത്തിന് സകലത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ശുദ്ധ വസ്തുവിനെ, ചൈതന്യത്തിനെ, ബോധത്തിനെ അറിഞ്ഞാൽ സർവവും അറിയപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്നുള്ള ശ്രുതിയുടെ പ്രതിജ്ഞ. ഒന്നറിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അറിയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏതൊന്നറിഞ്ഞുവോ ബാക്കിയൊക്കെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി ആവരണം നീങ്ങും. അവരെ ഗൗഡപാദാചാര്യർ നിരാവരണ ദൃഷ്ടികൾ എന്ന് പറയുന്നു. നിരാവരണ ദൃഷ്ടയാഹ, അവരുടെ ഉള്ളിൽ മുമ്പിൽ നിന്നും ആവരണം നീങ്ങിപ്പോകുന്നു. ജഗത്തില് അതല്ലാതെ ഒരൊറ്റ വസ്തുവേ ഇവിടെ ഉള്ളൂത്താണ്. കണക്കെടുത്ത് നോക്കുക, കണക്കില് എത്ര നമ്പർ ഉണ്ട്? മാത്തമാറ്റിക്സ് എത്ര നമ്പർ ഉണ്ട്? വളരെ എളുപ്പം. എത്ര നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ പറ്റില്ല എന്നുള്ള, ഇതാണ് ഇതാണ് മായ. ഒരൊറ്റ നമ്പറേ ഉള്ളൂ, ഒന്ന്. ഒന്ന് തന്നെയാണ് രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടും അഞ്ചായിട്ടും ഒക്കെ നിൽക്കുന്നത്. രണ്ട് ഒന്നിനോട് ഒന്ന് ചേരുമ്പോ രണ്ട്, രണ്ടിനോട് ഒന്ന് ചേരുമ്പോ മൂന്ന്, മൂന്നിനോട് ഒന്ന് ചേരുമ്പോ നാല്, നാലിനോട് ഒന്ന് ചേരുമ്പോ അഞ്ച്. ഇവിടെ ഒരൊറ്റ നമ്പറേ ഉള്ളൂ. നോക്കൂ, അതുപോലും നമുക്ക് പിടികിട്ടില്ല. കണ്ടോ, അനേക നമ്പറുകൾ ഉള്ളതായിട്ടും എണ്ണിയാലൊടുങ്ങാത്ത നമ്പറുകൾ ഉള്ളതായിട്ട് തോന്നുന്നത് ഒരേ ഒന്ന് തന്നെ. രണ്ടിന്റെ വേഷം ഇട്ട് നിൽക്കണു, മൂന്നിന്റെ വേഷം ഇട്ട് നിൽക്കണു, നാലിന്റെ വേഷം ഇട്ട് നിൽക്കണു, അഞ്ചിന്റെ വേഷം ഇട്ട് നിൽക്കണു, ആറിന്റെ വേഷം ഇട്ട് നിൽക്കണു. ഇനി ലക്ഷത്തിന്റെയോ കോടിയുടെയോ എന്ത് വേഷം ധരിച്ചാലും ആസാമി ഒന്നാണ്, ആള് ഒന്നാണ്, ഒരൊറ്റ വസ്തുവേ ഇവിടെ ഉള്ളൂ എന്നാണ്. ഒന്നേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന. ഇതറിഞ്ഞ ആളെ എപ്പോഴും ഏകാന്തത്തിലാണെന്നാണ് ആചാര്യസ്വാമികൾ പറയണത്. ഏകമേവ അദ്വിതീയം ഇതി ഗുരുവാക്യൈ സുനിശ്ചിതം ഏതത് ഏകാന്തമിത്യുക്തം ന മഠോ ന വനാന്തരം. മഠത്തിൽ പോയിരുന്നാലോ കാട്ടിൽ പോയിരുന്നാലോ ഒന്നും ഏകാന്തമാവില്ല അത്ര. ആർക്ക് ഈ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ എന്ന് അറിയുന്നുവോ അയാള് കോടിക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ ഇരുന്നാലും കൊടുങ്കാട്ടിൽ എന്ന പോലെ തനിച്ചാണെന്നാണ്. അയാൾക്ക് ആ ഒരൊറ്റ വസ്തുവേ ഇവിടെ ഉള്ളൂ. അയാളുടെ ഏകാന്തത നഷ്ടമാവുകയില്ല. ജനകനോട് ചോദിച്ചു അഷ്ടാവക്രം ചെന്നിട്ടേ, അങ്ങ് ഞാനിയാണെന്ന് പറയണു ഈ സദസ്സിൽ ഇത്രയും ആളുകളുടെ നടുവിൽ എന്തിനായിരിക്കണം? ജനകം പറഞ്ഞു ഇവിടെ ആളുകളൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇവിടെ ആളുകള്? അഹോ ജനസമൂഹേപി അദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്വം കൊരതിം കരവാണ്യഹം. ജനസമൂഹത്തിന്റെ നടുവിൽ പോലും എനിക്ക് കൊടുങ്കാട്ടിൽ ഇരിക്കുന്ന പോലെ ശാന്തിയാണ്. ഇവിടെ രണ്ടാമത് വസ്തുവൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു വസ്തു, ഒരേ ഒരു സത്യവസ്തു പലതായിട്ട് ഇവിടെ വേഷം കെട്ടി നിൽക്കണു, അത്രയേ ഉള്ളൂ എന്നാണ്. അപ്പോ ഇത് അറിഞ്ഞു കഴിയുമ്പോ അവൻ സർവവിത്താണ്, എല്ലാറ്റിനെയും അവൻ അറിഞ്ഞു, എല്ലാറ്റിനെയും അവൻ അറിഞ്ഞു, സകലത്തിന്റെയും മൂലവസ്തുവിനെ പിടികിട്ടിക്കഴിഞ്ഞു. ആ വസ്തു കൊണ്ട് തന്നെയാണ് സർവവും പണി കഴിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ. അപ്പൊ ഇവിടെ അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന്. അപ്പോ ഭജിക്കുന്ന ആള് അതിലങ്ങോട്ട് ലയിച്ചു പോകും. ഇത് അറിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ സാധന? അയാളുടെ ജീവിതമേ ഭജനമാണ്, അയാൾ ജീവിക്കുന്നതേ ഭക്തിയാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ രാമദാസ് സ്വാമി പറയും, നദീ സമുദ്രത്തിൽ ചെന്ന് ചേർന്നു കഴിഞ്ഞു. രാമദാസ് സ്വാമിയോട് ഒരാള് ചോദിച്ചു, അങ്ങ് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു, സമുദ്രത്തിൽ ചെന്ന് ചേർന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഭജനമുണ്ടോ? അപ്പൊ രാമദാസ് സ്വാമി പറഞ്ഞു, നദി സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് നദിയായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണോ എന്ന്. ഗംഗ എന്നോ സമുദ്രത്തിൽ ചെന്ന് ചേർന്നു, എന്നിട്ടും ഗംഗയായിട്ട് ഇപ്പോഴും ഒഴുകണില്ലേ? അതുപോലെ ആ ഐക്യം ഉണ്ടായിട്ടും ശരീരമുള്ളത്തോളം കാലം ഭജനം നടക്കും. എന്താ ഭജനം എന്ന് വെച്ചാൽ ഓരോരുത്തരെയും കാണുന്നത് ഭജനമാണ്. രാമദാസ് സ്വാമി ഉള്ളപ്പോ ആനന്ദാശ്രമത്തില്, കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തില്, അദ്ദേഹം രാമനാമമാണ്, അദ്ദേഹത്തിന്റെ എല്ലാവർക്കും രാമനാമം, ഒറ്റ മരുന്നേ ഉള്ളൂ എല്ലാത്തിനും രാമനാമം, നിരന്തര രാമനാമ ജപം. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള വ്യാധിക്ക് ഒറ്റ മരുന്ന് രാമനാമം. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ പോയ ഭക്തന്മാർക്ക് പലർക്കും ആശ്ചര്യം. ആശ്രമത്തിൽ ഒരു സ്ഥലത്തെങ്കിലും രാമന്റെ ഫോട്ടോവോ രാമന്റെ ഒരു വിഗ്രഹമോ ഒരു വിളക്ക് കൊളുത്തി വെച്ചൊരു പൂജയോ ഒന്നും കാണാനില്ല. ഇദ്ദേഹമാണെങ്കിൽ രാമനാമമാണ് നിരന്തരം. അപ്പൊ രാമദാസ് സ്വാമിയോട് ചോദിച്ചു, രാമൻ എവിടെ? ആ രാമനല്ലേ ഉള്ളത് മുഴുവൻ. ഇവിടെ വരുന്ന നിങ്ങൾ ഓരോരുത്തരും എന്റെ രാമനാണ്, രാമൻ തന്നെയാണ്. ഇതാ അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നത് രാമൻ എവിടെയെന്ന്. അപ്പൊ അദ്ദേഹം ദശരഥ രാമനല്ലേ? ദശരഥ രാമനും ആണ്, ദശരഥ രാമനും ആണ്, ദശരഥ രാമൻ മാത്രമല്ല ദശരഥ രാമനും ആണ്. അപ്പൊ രാമൻ സർവവും ആയി നിൽക്കും, സർവവുമായി പരിണമിച്ച് നിൽക്കണു എന്നാണ്. അപ്പോ എന്താവുന്നു അത്? പരാഭക്തി എന്ന് പറയുന്നു. അപ്പോ ഓരോ ജീവനോട് ബന്ധപ്പെടുന്നതും പൂജയാണ്, ഓരോ ജീവനുമായിട്ടുള്ള ബന്ധവും പൂജയാണ്. അവിടെയാണ് കപിലവാസുദേവൻ പറഞ്ഞ പൂജ വരുന്നത്, അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാനാഭ്യാം മൈത്രിയ അഭിന്നേന ചക്ഷുഷ. സർവപ്രാണികളോടും ആ ഭഗവത് ഭാവം, എല്ലാരിലും ആ ഈശ്വരനാണ് ഉള്ളത് എന്നുള്ള ഭാവം. അപ്പൊ എന്താവും ഇത്? മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് കാരുണ്യമായിട്ടും ദയയായിട്ടും ഒക്കെ തോന്നും, പക്ഷെ ഇത് കാരുണ്യവും ദയവും ഒന്നുമല്ല. ജ്ഞാനികൾ ഓരോരുത്തരെ കാണുമ്പോഴും പരമേശ്വരനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അത് ആണ് അടുത്ത ശ്ലോകം, നോക്കാം.
യോ മാമേവം സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സസർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവം സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സസർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത.
യോ യഹ മാം ഏവം അസമ്മൂഢ ജാനാതി പുരുഷോത്തമം. ഏതൊരുത്തനാണോ മാം എന്നെ അസമ്മൂഢ മൂഢനല്ലാത്തവൻ എന്നുവെച്ചാൽ അവന്റെ ഉള്ളിലുള്ള ആവരണം നീങ്ങിയവൻ, ദൃഷ്ടിദോഷം നീങ്ങിക്കഴിഞ്ഞവൻ പുരുഷോത്തമനായിട്ട് അറിയുന്നുവോ, സഹ അങ്ങനെയുള്ളവൻ സർവവിധ എല്ലാത്തിനെയും അറിഞ്ഞവനാണ്. സസർവവിത്ത് ഭജതി മാം എന്നെ അവൻ ആരാധിക്കുന്നു. എങ്ങനെ? സർവഭാവേന എല്ലാ ഭാവത്തിലും ആരാധിക്കുന്നു, എല്ലാ ഭാവത്തിലും ആരാധിക്കുന്നു. നീ അയാൾക്ക് ഈശ്വരൻ ഒരു ഭാവത്തിൽ മാത്രമല്ല, പുറമേക്കുള്ള സ്ഥൂല വസ്തുക്കളായിട്ടും അകമേക്കുള്ള അനുഭവങ്ങളായിട്ടും. വാസിഷ്ഠത്തിൽ ദേവപൂജോപാഖ്യാനത്തിൽ വസിഷ്ഠം പറയുന്നു, ആദിവ്യാധി പരീതൈശ്ച സർവോപദ്രവ ശത്രുണാം. എങ്ങനെയാ ഞാനി ആരാധിക്കണമെന്ന് വെച്ചാൽ സുഖ അനുഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, വ്യാധികൾ വരുമ്പോഴും സകലവിധമായ ഉപദ്രവങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോഴും ആ വികാരാനുഭവങ്ങളൊക്കെ പോലും ജ്ഞാനിക്ക് സമാധിയാണ്. അത്തരത്തിലുള്ള ദുഃഖാനുഭവങ്ങൾ വരുന്നത് പോലും ജ്ഞാനിക്ക് ഭഗവത് അനുഭൂതിയായിട്ട് പരിണമിച്ചു കളയും. ഓരോ ചലനവും ഈ നിശ്ചലമായ ആനന്ദ സമുദ്രത്തിൽ ഏർപ്പെടുന്ന അലയും കല്ലോലും ഒക്കെയാണ്. അപ്പോ അസംമൂഢ മൂഢത പോയാണ് ജാനാതി പുരുഷോത്തമം, പുരുഷോത്തമനായിട്ട് സർവേശ്വരനായും ജഗത്ത് മുഴുവനായിട്ട് അറിയുന്നു. അങ്ങനെയുള്ള ആൾ സർവവിദ്, എല്ലാം അറിഞ്ഞവനാണ്. അവൻ എന്ത് ചെയ്യുന്നു? സർവവിദ് ഭജതി മാം, എന്നെ ഭജിക്കുന്നു. എങ്ങനെ? സർവഭാവേന, എല്ലാ ഭാവം കൊണ്ടും ഭഗവാനെ ഭജിക്കുന്നു. അയാളുടെ ഉള്ളിൽ എന്തൊക്കെ ഭാവം പൊന്തുമോ ആ ഭാവം കൊണ്ടൊക്കെ തന്നെ അയാൾ ഈശ്വരനെ ആരാധിക്കുന്നു. നോക്കണം, അതിന്റെ എക്സ്ട്രീം എക്സാമ്പിളാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്, യുദ്ധം കൊണ്ട് എന്നെ ആരാധിക്കൂ എന്നാണ്. നോക്കണം, ഇപ്പൊ ആരാധന എന്ന് വെച്ചാൽ പുഷ്പം കൊണ്ട് പൂജിക്കൽ മാത്രമല്ല, ആർദ്രമായ വികാരം മാത്രമല്ല, തന്റെ ധർമ്മം യുദ്ധമാണെങ്കിൽ തന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇപ്പൊ യുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് താൻ നിൽക്കുന്നത്. ഇത് തനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. വിട്ടുകളയാമെന്ന് വിചാരിക്കുന്നത് വെറും അസംബന്ധമാണ്. യദ് അഹങ്കാരമാശ്രിത്യ നയോത്സയിതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തെ പ്രകൃതി ഹി ത്വാം നിയോക്ഷ്യതി സ്വഭാവജേന കൗന്തേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യൻ മോഹാത് കരിഷ്യസി അവശോപിതത് യഥ പ്രവൃത്തി ഭൂതാനാം ഏന സർവമിതം തതം സ്വകർമ്മണാതം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. അർച്ചന ചെയ്യൂ, പൂജിക്കൂ. എങ്ങനെ പൂജിക്കണം? സ്വകർമ്മണ പൂജിക്കൂ. തനിക്ക് എന്ത് കർമ്മമാണോ വിധിച്ചു കിട്ടിയിരിക്കുന്നത്, സർവകർമാണി അപ്പി സദാ കുർവാണോ മദ്വ്യപാശ്രയ മത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സിസി ശാശ്വതം. അപ്പൊ ശാശ്വതമായി ശാന്തി നേടണോ, സർവകർമ്മ ചലനങ്ങളെയും സർവഭാവങ്ങളെയും ഈ പുരുഷോത്തമനെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കാം. സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഇത് യോഗികൾക്ക് അല്പമൊക്കെ അന്തർമുഖതയും ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴൊക്കെ ഈ സർവഭാവേനുള്ള ഭജനം പിടികിട്ടുള്ളൂ. ഭാഗവതത്തിൽ ഇതിന് ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം എന്നൊക്കെ നാരദ മഹർഷി പറയുന്നുണ്ട്. എല്ലാത്തിലും ഈ അദ്വൈതഭാവം വരുന്നു. എന്നുവെച്ചാൽ ഭഗവത് ഭക്തി എല്ലാ മണ്ഡലത്തിലും നിറയും. അപ്പൊ എന്താ, എല്ലാം ഭജനമാണ് അവർക്ക്. ഊണ് കഴിക്കുന്നതും ഭജനമാണ്, വർത്തമാനം പറയണതും ഭജനമാണ്, ജോലി ചെയ്യുന്നതും ഭജനമാണ്, വ്യവഹരിക്കുന്നതും ഭജനമാണ്, എല്ലാം അവർക്ക് ഭജനമാണ് എല്ലാം കൊണ്ടും. അപ്പോ അവരുടെ ഭജനം രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അല്ല, 24 മണിക്കൂറും ജീവിക്കുന്ന കാലം മുഴുവനും അനുസ്യൂതം ജ്ഞാനി തപസ്സിലാണ്. അയാളുടെ തപസ് നിന്നുപോവുകയേയില്ല, തപസ് മുടങ്ങുകയേയില്ല, അയാളുടെ ഭജനം നഷ്ടമാവുകയേയില്ല. അയാൾ സദാ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്ക് ഇനി ആരെയും പ്രത്യേകിച്ച് നമസ്കരിക്കണ്ട. നിസ്തുതി ഹി നിർനമസ്കാര എന്നാണ്, അയാൾ ആരെയും സ്തുതിക്കൂല, നമസ്കരിക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരേ അടിക്ക് നമസ്കരിച്ചു കഴിഞ്ഞു, എഴുന്നേൽക്കാതെ കിടക്കുകയാണ്. ഇനി അയാൾക്ക് എഴുന്നേൽക്കാനേ പറ്റില്ല, അങ്ങനെ അങ്ങോട്ട് നമസ്കരിച്ച് ഇല്ലാതായി കഴിഞ്ഞു. അപ്പൊ ഇനി എണീറ്റിട്ട് വേണ്ട ആദ്യം നമസ്കരിക്കാൻ. ഒരു വീട്ടിൽ പോയപ്പോ കുട്ടി, ചെറിയ കുട്ടി പാവം, കുട്ടിയെ വിളിച്ചിട്ട് 4-5 പേര് വയസ്സായവരുണ്ട്. അപ്പൊ ആദ്യം ഒരാളെ നമസ്കരിക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ആളെ നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ കുട്ടി ഒരേ അടിക്ക് കിടക്കുക. എന്താന്ന് വെച്ചാൽ എല്ലാം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എണീക്കാം എന്നായി ഇപ്പൊ കുട്ടി. അപ്പോ അതുപോലെ ഞാനി ഉള്ളിൽ അങ്ങോട്ട് കിടന്നു, ഉള്ളിൽ സ്വരൂപത്തിൽ കിടന്നു, എഴുന്നേക്കല്ലേ ഇല്ല. അവിടെ പ്രത്യേക ഒരു വ്യക്തിയായി പൊന്തുന്നേയില്ല. മൂലാവിദ്യ ഇനി പൊന്തില്ല. മൂലാവിദ്യ അവിടുന്ന് നിശേഷം നീങ്ങിയത് കൊണ്ട് എന്തായി? സർവഭാവത്തിലും ഭജനമാണ്, സർവഭാവത്തിലുള്ള ഭജനം നടന്നുകൊണ്ടേയിരിക്കും. ഇത് എന്താ, ഇതെങ്ങനെ പിടികിട്ടും? അയാളുടെ എല്ലാം ഭജനമാണ്. മത്കർമ്മകൃത് മത്പരമ മത്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസ് സമാമേതി പാണ്ഡവ. കർമ്മം ഭഗവാന് വേണ്ടി, സദാ ഭഗവാൻ മാത്രം. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല. അപ്പൊ സ്വാർത്ഥത കടന്ന് പിടികൂടില്ല അല്ലെ. അല്ലെങ്കിൽ എന്താവും, നമ്മളെ സ്വാർത്ഥത ഏതെങ്കിലും ഒക്കെ വഴിക്ക് കടന്നു പിടികൂടും. നമ്മളുടെ കർമ്മത്തിന് മുഴുവൻ കറപ്ഷൻ പൊല്യൂഷൻ വരുന്നത് ഈ സ്വാർത്ഥത കൊണ്ടാണ്. ഈ സ്വാർത്ഥത നമ്മള് ഭഗവാനിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നു, വ്യക്തിയായിട്ട് മാറ്റി നിർത്തുന്നു. അത് പലവിധ കുഴപ്പങ്ങൾക്കും കാരണമായിട്ട് തീരുന്നു. നമ്മൾ എന്തൊക്കെ ഭക്തി എന്നൊക്കെ പറഞ്ഞാലും വ്യവഹാര മണ്ഡലത്തിൽ വരുമ്പോൾ നമ്മൾ കുറുക്കനെ പോലെ കൗശലക്കാരായിരിക്കും. ക്ലവറായിട്ട് ഈ ക്ലവർനെസ് കൊണ്ടുവന്ന് അധ്യാത്മ ജീവിതത്തിൽ കൊണ്ടുവരാനേ പറ്റില്ല. ഒക്കെ വരുമ്പോ നമ്മൾ ഇവിടെ വരുമ്പോ എവിടെ നമുക്ക് ചുരുട്ടാം, എവിടെ നമുക്കുള്ളത് ആക്കാം എന്നുള്ളത് സ്വാർത്ഥത ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ചലിക്കുന്ന ആ മൂവ്മെന്റ്സ് മുഴുവൻ എപ്പോ അസ്തമിച്ചു കിട്ടും. വ്യക്തിബോധം നിശേഷം നീങ്ങുന്നത് ഭഗവാന് നമ്മളെ തന്നെ അർപ്പിക്കുമ്പോഴാണ്. അതിന് നമ്മളുടെ അഹങ്കാരം മാക്സിമം റെസിസ്റ്റ് ചെയ്യും, അതിന് ജീവിക്കണം. അത് പേടിപ്പിക്കും നമ്മളെ. അഭയേ ഭയദർശിന, ഗുണപാദർ പറയണത് ഭയപ്പെടാൻ പാടില്ലാത്ത ഈ സ്ഥിതിയെ കണ്ട് ഭയപ്പെടും എന്നാണ്. ആര്, സാമാന്യപ്പെട്ട ആളുകളല്ല, യോഗികൾ പോലും ഭയപ്പെടും എന്നാണ്. യോഗ്യത യോഗിനോ ബിഭ്യതേഹി അസ്മിൻ അഭയേ ഭയദർശിന. പുരുഷോത്തമ സാക്ഷാത്കാരത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് നമ്മളുടെ വ്യക്തിബോധം. പിന്നെയും 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 സൂക്ഷ്മ മണ്ഡലത്തിൽ പൊന്തി വന്ന് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അതങ്ങനെ പൂർണ്ണമായി അർപ്പിക്കുക, പരിപൂർണമായി ഭഗവാൻ അർപ്പിച്ചു കഴിയുമ്പോ പിന്നെ ഭജനം മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒരു തൊഴിലില്ല എന്ന്. ഒരു പരമഭക്തനായിട്ട് ഒരാള് അദ്ദേഹത്തിന് ഗവൺമെന്റ് ഓഫീസിൽ അപ്ലിക്കേഷൻ കൊടുക്കണം, തൊഴിൽ കിട്ടുന്നുണ്ട്, നേരെ എഴുതി ഈശ്വര ഭജനം. അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല, എന്ത് ചെയ്യും, വേറെ എന്ത് എഴുതും. അപ്പൊ എന്താ, വേറെ ഒന്നുമില്ല, നിരന്തരം അതാണ്. ഇപ്പൊ സർവവിദ് ഭജതിമാം സർവഭാവേന ഭാരത, ഈ പുരുഷോത്തമ യോഗം എന്നുള്ള ഈ അധ്യായം ഗീതയിലെ അതീവ രഹസ്യം എന്ന് ഭഗവാൻ തന്നെ വിശേഷിപ്പിക്കുന്ന അധ്യായങ്ങളുണ്ട്. ഒന്നാമത് ഒമ്പതാം അധ്യായം. ഒമ്പതാം അധ്യായം ആരംഭിക്കുമ്പോഴും രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം എന്ന് ഗുഹ്യം എന്ന് പറഞ്ഞു, റോയൽ സീക്രട്ട് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ അനുഭവിക്കാൻ പറ്റില്ലേ, ധാരാളം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും, ചെയ്യാൻ വളരെ എളുപ്പം, സുഖമാണ്. എന്നിട്ടും എന്താ ഭഗവാന് രഹസ്യം എന്നൊക്കെ പറയണത്? രഹസ്യം എന്ന് വെച്ചാൽ എന്താ, പതുക്കെ മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ചിട്ട് പറയേണ്ടതാണോ രഹസ്യം? അങ്ങനെയല്ല. രഹസ്യം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ പറഞ്ഞാലും മനസ്സിലാവില്ല എന്നാണ്. അത് അനുഭൂതി കൊണ്ട് മാത്രം വെളിച്ചത്തിൽ വരുന്നതാണ്. അതാണ് തായ്മാനവർ തമിഴിൽ ഒരു പാട്ട് പാടി, പേശാത കാര്യം പേശിനാൻ തോഴി എന്നാണ്. ഏത് വായു കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയോ അത് എക്സ്പ്രസ് ചെയ്യാൻ ആ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോ അതാണ് ഭഗവാൻ ഇതിന് ഗുഹ്യതമം എന്ന് പേര് വെച്ചു. ഈ പുരുഷോത്തമ യോഗത്തിന് ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇത്. ഈ അധ്യായം മനസ്സിലായിട്ടില്ല എന്ന് ആരും പറയാൻ പാടില്ല, കാരണം മനസ്സിലാവില്ല. അത് മനസ്സിലാവാനുള്ളതല്ല, ഹൃദയത്തിലാവാനുള്ളതാ. ഇത് മനസ്സിലായാൽ മനസ്സ് ഇല്ലാതെ പോകും. ഈ പുരുഷോത്തമ യോഗം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സ് ഇല്ലാതെ പോകും. തേറ്റാമ്പരൽ പൊടി വെള്ളത്തിലിട്ടാൽ വെള്ളത്തിലുള്ള ചളിയൊക്കെ തിന്നിട്ട് തേറ്റാമ്പരൽ പൊടിയും പോകും, അടി ചോട്ടിലേക്ക് പോയി മറയും. അതുപോലെ ഈ ജ്ഞാനം ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ജ്ഞാനത്തിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അത് സ്വയം കെട്ടടങ്ങും. മനസ്സിനെ തന്നെ ഇല്ലാതാക്കിയിട്ട് ഇല്ലാതാക്കി കളയും, മനസ്സ് തന്നെ അവിടുന്ന് നീങ്ങും. അതുകൊണ്ട് പുരുഷോത്തമ യോഗം സ്വാമി ഒക്കെ മനസ്സിലായി, ഇത് മാത്രം മനസ്സിലായില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഒന്നും പിടികിട്ടിട്ടില്ല. എസ് അമതം, എന്താ ശ്രുതി പറയുന്നു, ആർക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞു അവൻ അറിഞ്ഞിട്ടില്ല, ആര് അറിഞ്ഞിട്ടില്ല എന്ന് പറയണോ അവൻ അറിഞ്ഞു. ഇതൊന്നും പറയാൻ പറ്റില്ല. ഈ അധ്യായം അതീവ ഗുഹ്യമാണ്. ഇത് ഹൃദയത്തിൽ വെക്കാം. ഇതില് ഞാൻ പറഞ്ഞ പല നാല് കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടാവും. ഉറങ്ങിയ ആളുകളുണ്ടാവും, തെറ്റിദ്ധരിച്ച ആളുകളുണ്ടാവും, മനസ്സിലാക്കിയ ആളുകളുണ്ടാവും, അനുഭവിച്ച ആളുകളും ഉണ്ടാവും. നാല് കാറ്റഗറിയാണ് സത്സംഗത്തിൽ എപ്പോഴും. പക്ഷെ നാലു പേർക്കും ഇത് പ്രയോജനപ്പെടും. ഉറങ്ങിയ ആളുകളുടെ ഉള്ളിലും അവരുറങ്ങിക്കോട്ടെ, അവരുടെ ഉള്ളിൽ ചെന്ന് കിടക്കും. സത്സംഗത്തിൽ അതാണ് വലിയൊരു ഗുണം. അടുത്തിരിക്കുന്നവരുടെ അനുഭൂതിയൊക്കെ നമ്മളെ അറിയാതെ നമ്മളുടെ അടുത്തേക്ക് കുറച്ച് 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 വരും. അടുത്തിരിക്കുന്നവർക്ക് കുറച്ച് അറിഞ്ഞാൽ മതി. കണ്ടിട്ടുണ്ടോ, ഒരാൾ കോട്ടുവായിട്ട് അടുത്തിരിക്കുന്ന ആളും കോട്ടുവായിടും. നമുക്കൊക്കെ ഒരു വയർലെസ് കണക്ഷൻ ഉണ്ട് ഇവിടെ, നമ്മളൊക്കെ ബന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ അതേപോലെ അടുത്തിരിക്കുന്ന ആൾക്കൊരു അനുഭൂതി ഉണ്ടായാൽ നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കും. അപ്പൊ സത്സംഗത്തിൽ ആത്മജ്ഞാനത്തിന്റെ ജേംസ് ഉണ്ട് അവിടെ എവിടെയായിട്ടും. അതൊക്കെ ആ അണുക്കളൊക്കെ നമ്മളുടെ ഉള്ളില്, നമ്മള് വേണ്ടാന്ന് നമ്മൾ വേണം വെച്ചിട്ടല്ലോ അപ്പൊ ചിലപ്പോ ജലദോഷമോ സൂക്കേടോ ഒക്കെ പിടിക്കണത്. എന്തു പറയും, ദാ ഇന്നലെ അയാളെ കാണാൻ പോയി, അയാൾക്ക് ഉണ്ടായിരുന്നു, അയാളുടെ അടുത്തുനിന്ന് വന്നു എന്ന് പറയും. അപ്പൊ അതുപോലെ സത്സംഗത്തിൽ ഇരിക്കുമ്പോഴും നമ്മളെ അറിയാതെ ഇത് നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ ഉള്ളിലങ്ങനെ അനുഭവ മണ്ഡലത്തിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല. നമ്മൾ വന്ന് ഇരുന്നുവോ നല്ലത്, ഉറങ്ങിയോ എന്നാലും നല്ലത്, കുഴപ്പമില്ലേ. ചിലർക്കൊന്നും രാത്രി ഉറക്കം വരണില്ല, പാവം. അവർക്ക് അതെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലത്. അനുഭവിച്ചോ വളരെ നല്ലത്, മനസ്സിലാക്കിയോ നല്ലത്. ഏതായാലും ഈ നാല് കാറ്റഗറിക്കാർക്കും സത്സംഗം അത്യന്തം ഗുണകരമാണ്. ഇത് നമ്മൾ ഇതോടുകൂടെ വിട്ടുകളയാതെ മനനം തുടർന്നിടേണം. മനനം തുടർന്നുകൊണ്ടേയിരിക്കുക, ഈ കേട്ടത് മനനം ചെയ്ത് സ്വന്തമാക്കുക, സ്വാനുഭവത്തിലേക്ക് കൊണ്ടുവരാം. അതാണ് അപ്പോ ഏറ്റവും രഹസ്യം ആയിട്ടുള്ള ഒരു അധ്യായമാണ് ഭഗവാൻ ഇവിടെ നമുക്ക് തുറന്നു കാണിച്ചത്. അതിലെ അവസാനത്തെ ശ്ലോകം നമ്മൾ കാണാം അടുത്ത.
ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഘ ഏതദ് ബുദ്ധ്യാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത.
ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യഹ ച ഭാരത. ഹേ ഭാരത, ഇതി ഇത്രയും നേരം പറഞ്ഞത് എന്ന് നമ്മൾ നിർത്തല്ലേ ഇങ്ങനെ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഗുഹ്യതമം ശാസ്ത്രം എന്ന്. അതീവ ഗുഹ്യത്തിലും, ഗുഹ്യം എന്നുള്ളത് എന്താ, ഗുഹായാം സ്ഥിതം എന്നാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയമാവുന്ന ഗുഹയില് ഒളിഞ്ഞു കിടക്കുന്നു ഇതിന്റെ സീക്രട്ട്. ഈ സീക്രട്ട് നമുക്ക് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് ഗുഹ്യതമം എന്ന് ഭഗവാൻ പറഞ്ഞത്. അത് എപ്പ വരും, ഓൺലി വെൻ യു ബിക്കം മെച്യുവർ ഇനഫ് ടു റിസീവ് ദാറ്റ് നോളജ്. നമ്മള് പക്വപ്പെടും തോറും ഈ പുരുഷോത്തമ യോഗവും തെളിഞ്ഞു തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് ഗീതയൊന്നും നമുക്കൊരു നോവൽ വായിക്കണ പോലെ വായിച്ചു മാറ്റി വെക്കാൻ പറ്റില്ല. ഓരോരിക്കും നോക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥം, ഓരോരോ പ്രാവശ്യം നോക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥം, പുതിയത് പുതിയതായിട്ട് നമ്മളുടെ ഉള്ളില് ഡോർസ് ഓഫ് പെർസെപ്ഷൻ ഓപ്പൺ. അപ്പൊ ഇങ്ങനെ പതുക്കെ തുറന്നു 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 വരുമ്പോ എന്താ, അനാവരണമായിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം, ഇപ്പൊ പറഞ്ഞുവല്ലോ, ഇതം ശാസ്ത്രം ഗുഹ്യതമം ഉക്തം മയാ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ പോലും ഞാൻ പറഞ്ഞു എന്ന് പറയണില്ല, എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ആ യൂണിവേഴ്സൽ ടീച്ചിങ് ഇറ്റ് ഫ്ലോഡ് ത്രൂ മീ. അതുകൊണ്ടാണ് കൃഷ്ണനോട് അർജുനൻ പിന്നീട് ചോദിക്കുമ്പോ ഗീത ഒരിക്കൽ കൂടെ പറയൂ എന്ന് പറയുമ്പോ അച്ഛമേ തത് സ്മൃതി ഹി പുനഃസംഭവിഷ്യതി, ഭഗവാൻ തന്നെ പറയുന്നു വീണ്ടും അതെനിക്ക് തോന്നില്ല എന്നാണ്. അപ്പോ എവിടും ആ പ്രിമോറിഡിയൽ ടീച്ചിങ് അനാ എന്താ കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാന പ്രദീപ, അതേ വിളക്കാണ് വീണ്ടും ഇവിടെ പ്രകാശിച്ചത്. സൃഷ്ടി ആരംഭത്തിൽ പ്രകാശിച്ച അതേ വിദ്യ ഇതമുക്തം മയാനഖ ഏതദ് ബുദ്ധ്വാ, ഇത് നല്ലവണ്ണം അനുഭവത്തിൽ തെളിയുകയാണെങ്കിൽ ബുദ്ധിമാൻ സ്യാത്, താൻ ബുദ്ധിമാനായിട്ട് തീരും. ബുദ്ധിമാൻ ആണെങ്കിൽ ഇത് തെളിയും. ശരിയായിട്ടുള്ള പക്വബുദ്ധി ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇത് തെളിയും. തെളിഞ്ഞാൽ എന്തു പറ്റും, എന്തുണ്ടാവും? കൃതകൃത്യശ്ച ഭാരത എന്ന്. പിന്നെ തനിക്ക് അറിയാനായിട്ടൊന്നുമില്ല, ഇനി ഒന്നും അറിയണ്ട, താൻ കൃതകൃത്യനായിട്ട് തീരും, ധന്യനായിട്ട് തീരും, കൃതകൃത്യനായിട്ട് തീരും. കൃതകൃത്യത എന്ന് വെച്ചാലോ ചെയ്യേണ്ടത് ചെയ്തു എന്നൊരു തോന്നല്. വിദ്യാരണ്യസ്വാമികൾ അടുത്ത് പറയുന്നു, ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം പ്രാപ്തവ്യം പ്രാപ്തം കർത്തവ്യം കൃതം എന്നാണ്. ചെയ്യേണ്ടത് ചെയ്തു, നേടേണ്ടത് നേടി, ഇനി ഒന്നും വേണ്ട. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം, ധന്യത ഉണ്ടായി. ആ ധന്യത എവിടുന്ന് വന്നു? ഹൃദയത്തിൽ ഈ കൃതകൃത്യത എവിടുന്ന് വന്നു? അഹങ്കാരത്തിന്റെ നിശേഷ ക്ഷയം, ബ്രഹ്മാനുഭവം, പരമാത്മാനുഭവം, ഭക്തി അങ്ങനെ പൊങ്ങി വഴിയാണ്. ഹൃദയത്തിൽ നിന്നും ഭക്തിയുടെ ആ നീരുറവ തുറന്നു, അനുഭൂതിയുടെ മണ്ഡലം തുറന്നു, ഹൃദയത്തിന്റെ കവാടം തുറന്നു. ബ്രഹ്മരന്ധ്രത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന അമൃതനാടി ഹൃദയത്തിൽ തുറക്കപ്പെട്ടു എന്നാണ്. ഇത്രകാലം അടഞ്ഞു നിന്ന അമൃതനാടി തുറക്കപ്പെട്ടു, അതിലൂടെ അമൃതപ്രവാഹം ഉള്ളുമുഴുവൻ നിറഞ്ഞു കവിയുന്ന അമൃതപ്രവാഹം. അപ്പൊ എന്താ കൃതകൃത്യശഭാരത, സകല അനുഭവ മണ്ഡലങ്ങളും അമൃതപ്രവാഹം. ഹൃദയത്തിൽ ഒരിടത്ത് മാത്രം അനുഭൂതി നിൽക്കുമ്പോ അത് അക്ഷരപുരുഷ അനുഭവം. അവിടെ ഇവിടെ മാത്രമാണ്, ഹൃദയത്തിൽ മാത്രമാണ്. അത് ഇന്ദ്രിയങ്ങളിലൂടെ ഒക്കെ പുറമേക്ക് വരുമ്പോഴോ പുരുഷോത്തമ അനുഭവം. അപ്പൊ എന്താ വ്യവഹാരം ചെയ്യുമ്പോഴും അമൃതം പോലെ ഉള്ളിൽ ഒരു അമൃത കുംഭം സ്ഥാപിച്ച പോലെ അനുഭൂതി. അപ്പോ കൃതകൃത്യനായിട്ട് തീരും, തനിക്ക് ഇനി അറിയാനായിട്ട് ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതാണ് ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇത മുക്തം മയാനഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ബുദ്ധിമാനായിട്ടും കൃതകൃത്യനായിട്ടും തീരും, അറിയേണ്ട അറിഞ്ഞവനായിട്ടും ചെയ്യേണ്ടത് ചെയ്തവനായിട്ടും തീരും എന്ന് പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞ് ഈ ഭഗവത്ഗീത 15-ാം അധ്യായം ഇവിടെ പൂർണത്രയീശന്റെ പാദത്തില് നമ്മള് സമർപ്പിക്കണം. ഓം തത്സത്
ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ.
ഇങ്ങനെ പുരുഷോത്തമയോഗം നമ്മൾ ഭഗവാന്റെ പാദത്തില് അർപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് പതിവ് പോലെ നാമസങ്കീർത്തനം ചെയ്ത് നിർത്തും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ചടങ്ങ്, പിന്നെ തിരക്ക് കൂട്ടാതെ യജ്ഞാക്ഷത വാങ്ങിച്ചാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് ഒഴിയാവുന്ന തിരക്കേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തീർക്കാം. ഈ 7 ദിവസമായിട്ട് ഇവിടെ സത്സംഗം നടന്നു. ഒരു സത്സംഗം നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 3 എണ്ണം വക്ത ശ്രോത പൃച്ഛകൻ, 3 ആളുകളാണ്. ഒന്ന് പറയണ ആള്, കേൾക്കണ ആള്, ഏർപ്പാട് ചെയ്യുന്നവർ. 3 സ്ഥലത്തും യോജിച്ചു വരിക എന്നുള്ളത് വളരെ വിരളമാണ്. പറയുന്ന ആളും ഉണ്ടാവും, ഏർപ്പാട് ചെയ്യാൻ നല്ല ആളുകളും ഉണ്ടാവും, പക്ഷെ കേൾക്കാൻ ആളുകളും ഉണ്ടാവില്ല. ചില സ്ഥലത്ത് കേൾക്കാൻ ആളുകളുണ്ടാവും, പറയാൻ ആള് ഉണ്ടാവില്ല. ചിലപ്പോ ഏർപ്പാട് ചെയ്യാൻ ആളുണ്ടാവില്ല. ഈ 3 യോജിച്ചു വരിക എന്നുള്ളത് ഭഗവാന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ഇവിടെ ഇത്രയധികം ശ്രദ്ധയോടെ വളരെ സംസ്കാരമുള്ള ഒരു ഭക്തവൃന്ദം നമുക്ക് 7 ദിവസമായിട്ടും ഇവിടെ വന്ന് ഭഗവത്ഗീത കേട്ടിട്ടുണ്ട്. ഭഗവാൻ പൂർണത്രയീശൻ ഭക്തന്മാരെയൊക്കെ പെറുക്കി പെറുക്കി വെച്ചിരിക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലുള്ള ഭക്തന്മാരെയാണ്. അപ്പോ അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു, അത്രയേ ഉള്ളൂ. പൂർണത്രയീശന്റെ സന്നിധിയിൽ വന്ന് പറയാനായിട്ടും ഭഗവാനെ ദിവസം ദർശിക്കാനായിട്ടും ഒരു അവസരവും കൂടെ ഭഗവാൻ ഒരുക്കി. അതോടൊപ്പം ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇവിടെ വന്ന് ദർശിച്ചു പോയിട്ടുണ്ട്. തൊഴുതു പോയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഭഗവാൻ 7 ദിവസം ഇവിടെ നമുക്ക് സത്സംഗത്തിനായിട്ടുള്ള ഒരു ഏർപ്പാടും ചെയ്തു. 7 ദിവസം ഭഗവത്ഗീത പറയാനും കേൾക്കാനും നമുക്ക് കഴിഞ്ഞു. പിന്നെ ഏർപ്പാട് ചെയ്യുന്നവരും അതും വളരെ പ്രധാനമാണ്. അവരും വളരെ സിൻസിയർ ആയിട്ട് ഏർപ്പാട് ചെയ്യുക. ഇത് വളരെ വിരളമായിട്ട് ഈ ഏർപ്പാട് ചെയ്യുന്നവർ ചിലപ്പോൾ സിൻസിയർ ആയിരിക്കുള്ളൂ. ചിലരെന്ത് ചെയ്യും, അവരെങ്ങനെ ഏർപ്പാട് ചെയ്തിട്ട് അവര് പോകും, അവരൊരു പോക്ക് പോകും. ചിലർക്ക് വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തി എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഏർപ്പാട് ചെയ്യും. അങ്ങനെയൊന്നും അല്ലാതെ വളരെ ശ്രദ്ധയോടുകൂടെ അവരും കേട്ടും ആസ്വദിച്ചും ഇത് ഏർപ്പാടാക്കി വളരെ ശ്രദ്ധയോടുകൂടെ നമുക്കിത് കേൾക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു, പറയാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. അവർക്കും ഇത് ഏർപ്പാട് ചെയ്യാനുള്ള അനുഗ്രഹം ഭഗവാൻ ചെയ്തു. എല്ലാറ്റിനുമേലെ നിങ്ങൾ ഈ കേട്ടവര് എല്ലാവർക്കും ഈ പുരുഷോത്തമ യോഗം 15-ാം അധ്യായം നമ്മൾ കേട്ടുവല്ലോ, അത് നല്ലവണ്ണം തെളിഞ്ഞ് അല്പമെങ്കിലും ഭഗവാൻ തന്നെ പറയുന്നു, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ. അങ്ങനെ പൂർണ്ണാനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അല്പം കിട്ടിയാൽ പോലും രക്ഷപ്പെട്ടു എന്നാണ്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. വലിയ ഭയത്തിൽ നിന്നും, നമ്മളെ സംസാര ഭയത്തിൽ നിന്നും അത് കരകയറ്റും. അപ്പോ സ്വൽപ്പമെങ്കിലും ഇത് അനുഭൂതിക്ക് വന്നാൽ നമ്മളൊക്കെ കൃതകൃത്യന്മാരാകും, ബുദ്ധിമാന്മാരാകും. ആട്ടെ, അപ്പോ ഈ ഗീതാശാസ്ത്രം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ ഉള്ള സത്സംഗങ്ങൾ ധാരാളം ഇവിടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്യാണ്. നാമസങ്കീർത്തനം പതിവായിട്ടുള്ളത് കഴിഞ്ഞ് നമ്മള് യജ്ഞപ്രസാദം കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഭക്തൻ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, ജയപ്രകാശ്, അദ്ദേഹം 7 ദിവസമായിട്ടുള്ള ഈ ഭഗവത്ഗീത ഓരോ അധ്യായവും കേട്ടത് വെച്ചുകൊണ്ട് ഒരു സ്തുതിയായി പൂർണ്ണത്രയീശനെ സ്തുതിക്കുന്ന രീതിയിൽ പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മള് യജ്ഞാക്ഷത വാങ്ങിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു അത് ആലപിക്കുകയും ചെയ്യും. അത് അപ്പോ നമ്മൾ പതിവായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ യജ്ഞം സമർപ്പിക്കാം.
ഫാലാപനം ബൃഹത്കിരീടം ഫാലനേത്രാക്ഷിഷാദഗ്ധ പഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധവക്രീന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ
ശിവ ശംഭോ മഹാദേവ
ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാംഗം ഭജേ മാർഗബന്ധും
ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ
നിത്യം ചിദാനന്ദരൂപം നിന്നുതാശേഷ ലോകേശ വൈരി പ്രതാപം കാർത്തസ്വരാജേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗബന്ധും
ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ
കന്ദർപ്പദർപ്പഗ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും
ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ
മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ധൂരദൂരപ്രചാരം സിന്ധുരാജാതിദൂര ഹേ മാർഗബന്ധും
ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ
സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഹം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.